പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സഹോദരന്മാരെയും എല്ലാ സഹോദരിമാരെയും സ്വർഗത്തിലെ എല്ലാ പൗരന്മാരെയും ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ വ്യക്തിത്വങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ പകൽക്കാലം ദൈവവചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരമായിരിക്കുക സ്വർഗത്തിൽ നമ്മളെ സഹായിച്ചു. ദൈവത്തിന്റെ വലിയ ദയയാണ് സ്വർഗത്തിലെ തന്റെ ചിന്തകൾ നമ്മളെ ഓരോരുത്തരെയും അറിയിക്കുന്നത്. ഇന്ന് ഈ വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ തുടർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്. ഈ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് പുറമേയുള്ള ചർച്ചുകൾ, ദേവാലയങ്ങൾ അടഞ്ഞപ്പോഴാണ് സ്വർഗത്തിൽ ദൈവം നമ്മളോട് ആജ്ഞാപിച്ചത് അകത്തെ ദേവാലയത്തിലേക്ക് തിരിയുക. കാരണം പുറത്തെ ചിലത് അടയുമ്പോഴാണ് അകത്തേക്ക് തിരിയുവാനായിട്ട് ഇടയാകുന്നത്. ചില അടവുകൾ അല്ലെങ്കിൽ ചില ലോക്ക്ഡൌണുകൾ പലപ്പോഴും ദൈവത്തിന്റെ മർമ്മം നാം അറിയുവാനും ആ മർമ്മത്തിൽ ജീവിക്കുവാനും ഒക്കെ നമ്മളെ ഉന്തിക്കയറ്റുന്ന, തള്ളിക്കയറ്റുന്ന ചില കൈകളാണ്. അതിലൂടെ നാം മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് യഥാർത്ഥ ആരാധകർ യെരുശലേമിലുമല്ല, ഈ മലയിലുമല്ല, അവർ ആത്മാവിൽ ആരാധിക്കുന്നവർ ആണ്. കാരണം ദൈവം ആത്മാവാണ്, അങ്ങനെയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിലാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഈ ദേവാലയ കൺസ്ട്രക്ഷൻ അതൊരു യാത്രയാണ് എന്നും ഒരു സ്പിരിച്വൽ ജേണിയാണ് എന്നും ഹൃദയം കൊണ്ടുള്ള യാത്രയാണ് എന്നും, എന്നാൽ ആ യാത്രയിൽ അഡ്വാൻസ് ചെയ്യാൻ കഴിയാതെ ഇന്ന് ദൈവജനം ഭൂരിഭാഗം പേരും എക്സെപ്റ്റ് എ ഫ്യൂ കെട്ടപ്പെട്ട് കിടക്കുകയാണ് എന്നും അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല. അവർ യേശുവിന്റെ പേരുപയോഗിക്കുന്നുണ്ട്, ആരാധനയുണ്ട്, വചനകേൾവിയുണ്ട്, മറ്റ് ഉപവാസ പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല. യാത്ര ചെയ്യുവാൻ, യാത്രയ്ക്ക് മൂന്ന് സ്റ്റേജുകളുണ്ട്. യാത്രയുടെ മൂന്ന് സ്റ്റേജുകൾ എന്ന് പറയുന്നത് ഇതാ: ഒന്ന്, യേശു രക്ഷതാവായി സ്വീകരിച്ചു, ഒരു ഒറ്റ സ്റ്റേജ്, അടുത്ത സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ്, അവൻ ആത്മാവിന്റെ നിയമത്തിൻ നടുവിൽ, ആത്മാവിന്റെ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആ സ്റ്റേജ്. അത് കഴിഞ്ഞുള്ള സ്റ്റേജ് ആണ് ദൈവത്തോടുകൂടെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന സ്റ്റേജ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും എൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അത് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. എന്നാൽ ആ മൂന്നാമത്തെ സ്റ്റേജിലെത്തണമെങ്കിൽ ആൾ രണ്ടാമത്തെ സ്റ്റേജിലെത്തണം. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന സ്റ്റേജിലെത്തണം. പക്ഷെ ആ സ്റ്റേജിൽ പോലും ഇന്ന് സഭയിലെ നല്ലൊരു പങ്ക് ജനങ്ങളും എത്തിയിട്ടേയില്ല, അതിനെക്കുറിച്ച് അവർക്ക് അറിയുകയേയില്ല. പിന്നെ അകപ്പാട് അറിയാവുന്ന ഒന്നാമത്തെ സ്റ്റേജ് യേശു രക്ഷകനായി സ്വീകരിച്ചു, ദൈവത്തിന് സ്തോത്രം. ആ ഒരു സ്റ്റേജെങ്കിലും അറിയാമല്ലോ. അത് അതിനുശേഷം, പക്ഷേ അവിടത്തെയും ഒരു പോരായ്മ എന്ന് പറയുന്നത്, അതിനുശേഷം അവർ ആ ഗേറ്റിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരവസ്ഥയെ, ലോകത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ടെമ്പിൾ കൺസ്ട്രക്ഷൻ മുടങ്ങി അവിടെ കിടക്കുക, അവിടെ നിന്ന് അകത്തേക്ക് കയറാനേ ജനത്തിന് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ സഹായിക്കുവാനും കൂടി വേണ്ടിയാണ് ഈ സന്ദേശം ദൈവം അറിയിക്കുന്നത്. ദൈവത്തിന്റെ ചിന്തകളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആധാരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട, ടെമ്പിൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കീ വാക്യങ്ങൾ നമുക്ക് വായിച്ച് മുന്നോട്ടേക്ക് പോവാം. ഇതുമായി ബന്ധപ്പെട്ട കീ വാക്യങ്ങളാണ് എഫേസ് ലേഖനം 2:2. അവിടെ പറയുന്ന വാക്കുകൾ അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്കുകളാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലൂടെ പണിതിരിക്കുന്നു. മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തു, അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതാ അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവ് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ ഇത് വളരുന്ന ഒന്നാണ്, കർത്താവിൽ വിശുദ്ധ മന്ദിരമായി ഒരു ആലയമായി വളരുകയാണ്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ട, ദൈവം നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഈ പണിയുടെ ആ കൺസ്ട്രക്ഷന്റെ അഡ്വാൻസ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇത് നടക്കാതെ യേശു രക്ഷിതാവായി ശേഷം മൂലക്കല്ലിട്ട് അടിസ്ഥാനമിട്ട് പണി അവസാനിപ്പിക്കുന്നവരായി മാത്രം അവസാനിപ്പിക്കുന്ന ആ വലിയൊരു ദുരന്തം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം പറയുന്നത്, ഇതാ അവർ അടിസ്ഥാനമിട്ട ശേഷം വീണ്ടും പണിയാൻ അവർക്ക് വകയില്ല. അടിസ്ഥാനമേ ഇടുന്നുള്ളൂ, വകയില്ല. യേശുവാണ് അടിസ്ഥാനം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അടിസ്ഥാനം ഇട്ടിട്ട് അതിന്റെ മുകളിൽ പണിയണോന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. അതിനുശേഷം ഇവർക്ക് ആകപ്പാടെ അറിയുന്ന പാട്ട് പാടുക, ഓഫറിംഗ് ഇടുക, ദശാംശം കൊടുക്കുക, പിന്നെ ഇതാ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കൺവെൻഷനോ ക്രൂസൈഡോ ഉപവാസ പ്രാർത്ഥനയോ പങ്കെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതല്ല, ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ ഉണ്ടാക്കിയത്. ആ ഉദ്ദേശം നിവർത്തിയാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആലയമായി ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ഈ ഭൂമിയെ ദൈവത്തിന് വാഴണം. അതിന്റെ പേരാണ് ടെമ്പിൾ ഡ്രൈൻ. ആ മെത്തേഡാണ് ദൈവം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. 1:26 നമ്മളെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? ദൈവം പറയുന്നു, നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പോൾ വാഴുവാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ആർക്ക് വാഴാൻ? ദൈവത്തിന് ഭൂമിയെ വാഴുവാൻ ദൈവം ഉണ്ടാക്കിയതാണ് മനുഷ്യർ. അങ്ങനെ മനുഷ്യർ ഭൂമിയെ വാഴുമ്പോൾ മനുഷ്യനെ വാഴുന്നത് ദൈവമാണ്. എങ്ങനെയാണ് മനുഷ്യനെ വാഴുന്നത്? ഈ മനുഷ്യനെ ദൈവം തന്റെ ആലയമാക്കി മനുഷ്യനെ വാഴുകയാണ്. ഇതൊന്നും മനുഷ്യനെ അറിയാതെ ഓടുകയാണ്. ഇതൊന്നും അറിയുവാനുള്ള താല്പര്യം പോലും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തിന്റെ സിസ്റ്റം എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ടെമ്പിൾ ഡ്രെയിൻ ആണ് നമുക്ക് കാണാം. ഇതാ 2 Corinthians 6 അതിന്റെ 16 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചതാ? നമുക്ക് വിഗ്രഹങ്ങളോട് എന്താണ് കണക്ഷൻ ഉള്ളത്? നാ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ജീവനുള്ള ദൈവത്തിന്റെ ആലയം. വാട്ട് എ ഗ്ലോറിയസ് പൊസിഷൻ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. ഒന്ന് അവനവനോട് പറയാമോ, എന്റെ ഉള്ളിൽ ആരാന്നറിയാമോ? ദൈവം വസിക്കുന്നത്, ജീവനുള്ള ദൈവം എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് ദൈവം പറയാണ്, ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ നടക്കുകയും ചെയ്യും. മലയാളത്തിൽ അവരിടയിലാണ് അങ്ങനെയല്ല ഇംഗ്ലീഷിൽ, ഐ വിൽ ഡോൾ ഇൻ ദം ആൻഡ് വാക്ക് ഇൻ ദം. അപ്പോ ഞാൻ അവരിൽ വസിച്ച് അവരിൽ നടക്കും. അപ്പോ ദൈവം നമ്മളിൽ വസിച്ച് ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ നടക്കും. അങ്ങനെ ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയെ വാഴും. അതിനർത്ഥം ആദ്യം ദൈവം നമ്മളെ വാഴും. അപ്പോ നമ്മൾ തുടർന്ന് ചെയ്യുന്നത് ഇതാ, ദൈവം തന്ന ഈ ശരീരത്തിലൂടെ തുടർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ ഭൂമിയെ വാഴുന്ന പ്രവൃത്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവം, അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോ ഈ ഒരു ക്രമീകരണം നമ്മുടെ ഉള്ളിൽ നടക്കണം. പക്ഷേ ഇന്നത് നടക്കുന്നില്ല. വളരെ ചെറിയൊരു തോതിൽ മാത്രമേ ഏതെങ്കിലും ദൈവം ഇതിന്റെ ചുവത്ത് നടക്കുന്നുള്ളൂ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയത് സമാഗമന കൂടാരമാണ്. സമാഗമന കൂടാരത്തിന്റെ ഇതാ 3 gates നിങ്ങൾക്ക് ഇവിടെ കാണാം. തുടർന്ന് പ്രിയ സഹോദരങ്ങളെ, ആ ഗേറ്റുകൾ, നമ്പർ 1 സമാഗമന കൂടാരം നമുക്കറിയാം. നിങ്ങൾ കാണുന്ന ഈ കാണുന്ന സ്ക്വയർ, ഇതിന്റെ ഉള്ളിൽ ഇതാ 3 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിരിക്കുന്നു. ഒന്ന് കോർട്ട്യാർഡ്, അതായത് പ്രാകാരം, പിന്നെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇത് 3 ഗേറ്റുകളുണ്ട്. 3 gates ആദ്യത്തെ ഗേറ്റ് ഇതാ, അത് ആ ലോകം, ഈ സമാഗമന കൂടാരത്തിന്റെ പുറമേ ഉള്ളത് ലോകമാണ്. ഇതൊരു നിഴലാണ്, അത് ലോകമാണ്. ആ ലോകത്തിൽ നിന്ന് 1 gate വഴി അകത്ത് കയറണം. 1 gate വഴി കയറി 2 gate ഈ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന 2 gateലൂടെ കയറുക. അപ്പോൾ തന്നെ പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം 3 gateലൂടെ കയറുക. ഇത് 3 sections ഇന്ന് മുൻപ് പഠിക്കുകയുണ്ടായി. ലോകത്തിൽ നിന്ന് നമ്മൾ ആ കയറുന്ന ആ ഗേറ്റിന്റെ പേരാണ് വിഷൻ ഗേറ്റ്. എന്നാൽ വിഷൻ ഗേറ്റിലൂടെ കയറാതെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പുറത്ത്, അങ്ങനെയുള്ള വ്യക്തികൾ പുറത്തേക്ക് തള്ളപ്പെട്ടു പോകും. അവന് അവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. പിന്നെ 2 ഇതാ ലൈഫ് ഗേറ്റ്. അത് സൗജന്യമായിട്ട് കർത്താവ് യേശു നമുക്ക് വേണ്ടി തുറന്ന് തന്ന ഗേറ്റാണ്, സൗജന്യമായിട്ട് കാൽവരി കുരിശിലെ യാഗത്ത. 3 gate ആണ് ഒബീഡിയൻസ് ഗേറ്റ്, അനുസരണത്തിന്റെ ഗേറ്റ്. അതിലൂടെ നാം കടന്നു കഴിയുമ്പോഴാണ്, അതിലൂടെ അപ്പുറം കടന്നു കഴിയുമ്പോഴാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അനുപുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ആ ഒരു കൂട്ടായ്മയുടെ തലത്തിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയുക. നമ്മൾ എപ്പോഴും ഇതാ ദൈവത്തോടെ നടക്കുവാനുള്ള ഒരു ക്രമീകരണമൊക്കെ അവിടെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിന് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് 2 stage ആത്മാവിന്റെ നിയമത്തിന്റെ സ്റ്റേജാണ് ആ വിശുദ്ധ സ്ഥലത്തുള്ള ജീവിതം. ആത്മാവ് പറയുന്ന ചെവിയുള്ളവർ കേൾക്കട്ടെ, അങ്ങോട്ടേക്ക് നാം എത്തിയിട്ടില്ല ഇതുവരെയും. കാരണം ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ അങ്ങോട്ടേക്കൊന്ന് പോകാനായിട്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പലപ്പോഴും സംസാരിച്ചതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നത്. ബഹുവും നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച് എന്നുള്ള സന്ദേശങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടക്കുന്നുണ്ട്. അത് ക്രമമായിട്ട് കണ്ടുവരിക. ഗ്ലോറി. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതുമായുള്ള ബന്ധത്തിൽ എന്തുകൊണ്ടാണ് ജനത്തിന് ഇതാ പുറമേ നിന്ന്, അതായത് ലോകത്തിൽ നിന്ന് ഈ അകത്തേക്കുള്ള യാത്ര പറ്റാത്തത് എന്നുള്ളത്, അതിന്റെ കുറേ കൂടി ആഴങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് പിൻപിലുള്ളതിനെ മറക്കാൻ കഴിയുന്നില്ല. പ്രധാനപ്പെട്ട കാരണം അവർക്ക് പിൻപിലുള്ളതിനെ മറക്കുവാൻ കഴിയുന്നില്ല. പിൻപിലുള്ളതിനെ മറന്നാലേ മുൻപിലേക്കുള്ള യാത്ര പോകാൻ കഴിയൂ എന്ന് ഫിലിപ്പിലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഞങ്ങൾ ഓടുന്നു. പലർക്കും ഇപ്പം ഈ വാക്ക് കേട്ട് തന്നെ ഒരു തഴമ്പായി. എപ്പോഴും മുട്ടുകുത്തുന്നവർക്ക് മുട്ടുമേലും ഇതാ അതോടൊപ്പം തന്നെ ഇതാ കണങ്കാലിന്റെ ഭാഗത്ത് തഴുമ്പ് വരുന്നത് പോലെ ഇത് കേട്ട് തഴമ്പായി. അത് ഒരു അപകടമാണ്. അങ്ങനെ അപകടം വരുത്തി വെക്കരുത്. കാരണം നമ്മൾക്ക് ഈ ലോക ജീവിതം ഒരല്പസമയത്തേക്കേ ഉള്ളൂ. ഇത് നമുക്ക് നിത്യമായിട്ടുള്ളതല്ല. ഇത് യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് പറയുന്ന വരുൻ പോകുന്ന ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഇടുവാൻ യോഗ്യനാണോ യോഗ്യതയുള്ളവളാണോ എന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് തക്കത്തിൽ നാം ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ വലിയ അപകടത്തിലായി തീരുവാനായിട്ട് ഇടയാകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ആത്മാവിന്റെ നിയമത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല? ആത്മാവിന്റെ നിയമത്തിലേക്ക് എത്തിയാലേ പിന്നെ അടുത്ത സ്റ്റേജിൽ നമുക്ക് ദൈവത്തോട് ചേർന്നുള്ള ഫെലോഷിപ്പിലേക്ക് വരികയുള്ളൂ. ദൈവപുത്രന്മാരുടെ ഫെലോഷിപ്പാണ് അവിടെ. അത് സ്വർഗീയമായ ചർച്ചയാണ്. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് നിലകൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ന് ഭൂമിയിൽ മനുഷ്യരോടൊപ്പം നിലകൊള്ളുന്ന ആ വ്യക്തിത്വങ്ങളായി മാത്രം ഒതുങ്ങി നീര കാരണം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചില ചിന്തകൾ. ഒന്ന്, നമുക്ക് ക്രിസ്തുവോട് ഏകാഗ്രത ഇല്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണമായിരുന്നു നാം. എന്നാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ട് പിശാച് നമ്മുടെ ഏകാഗ്രതയെ മാറ്റി ലോകത്തിലേക്ക് പിൻപിലുള്ളതിലേക്ക് തിരിക്കുന്നത് കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബലം അവിടെ ചോർന്നു പോവുകയാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞാൽ ഇതിലൂടെ കടക്കണമെങ്കിൽ മേക്ക് എവറി എഫർട്ട് ടു എൻഡ് ത്രൂ ദ നാരോ ഡോർ. അതിന്റെ അർത്ഥം, കുഞ്ഞെ, നിന്റെ ശക്തി, നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്നിട്ടുള്ള അത് മുഴുവനും ഉപയോഗിച്ചെങ്കിലേ, അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും, അതാണ് എന്റെ അർത്ഥം, മുഴുവനും നീ ഉപയോഗിച്ചെങ്കിൽ ഇതിലൂടെ കയറാൻ പറ്റും. അതിന് കുറച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. നിനക്ക് തന്നിട്ടുള്ള മുഴുവനും ഉപയോഗിക്കണം, എങ്കിലേ കയറാൻ പറ്റും. പകരം നമ്മളെ കുറച്ച് ലോകവും പിന്നെ കുറച്ച് ദൈവവും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. മുഴുവനും 100% കൊടുത്തെങ്കിലും കയറാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾക്ക് ഇരുമനസ്സാകും, കുറച്ചതും കുറച്ചതും. അപ്പൊ എന്ത് പറ്റും എന്നറിയാമോ? ഇരുമനസ്സുള്ളവന്റെ ശക്തി ഡൈവേർട്ട് ചെയ്യപ്പെട്ടു പോകും. ആ ശക്തി ഡൈവേർട്ട് ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഉദ്ദേശിച്ച പരിപാടി നടക്കില്ല. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വോൾട്ടേജ് കുറവായിരിക്കും, ലൈറ്റിങ് മിന്നിക്കത്തും. അപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ, ആ മരങ്ങൾ വളർന്നിട്ട് ഈ ഇലക്ട്രിക് ലൈനിൽ മുട്ടിക്കിടക്കുക. അപ്പൊ അതിലൂടെ ആ പവറ് ഇറത്തി ഇത് പോയിക്കൊണ്ടിരിക്കും കുറേശ്ശായിട്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പവറ് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് ഈ ലൈറ്റുകൾ മിന്നി കത്തുള്ളൂ. ഇന്ന് പലരും ആത്മമണ്ഡലത്തെ മിന്നി കത്തുകയല്ലേ? എങ്ങനെയുണ്ട് ബ്രദറെ? ഓ, പോകുന്നു ബ്രദറെ. എങ്ങനെയുണ്ട് സിസ്റ്ററെ? സി, ഇതെന്താ മിന്നിക്കത്തുകയാ? മിന്നിക്കത്തുക. അല്ല എങ്ങനെയുണ്ട് ബ്രദർ, പ്രൈസ് ലോർഡ് ബ്രദർ, ഇന്നത്തെ രാവിലത്തെ വെളിപ്പാട് എന്നാന്ന് അറിയാൻ പറ സി, അത് ജ്വലിച്ചു പ്രകാശിക്കുക, മറ്റത് മിന്നിക്കത്തുക, മിന്നിക്കത്തുകയല്ല വേണ്ടത്, ജ്വലിച്ചു പ്രകാശിക്കുക. ഓരോ നിമിഷവും ആ ദൈവപുത്രനിലുള്ള വെളിപ്പാടുകൾ നമ്മളുടെ ഭൗതിക തലത്തെ, നമ്മളുടെ ജീവിതത്തെ തേജസ് ഉള്ളതാക്കി മാറ്റുവാനായിട്ടിടയാണ്. അപ്പോ ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിൻപിലുള്ളതും മുൻപിലുള്ളതും കൂടി കയറി വരുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് നാം മനസ്സിലാക്കും. ഇവിടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഇതിലൂടെ കടക്കണം. അല്ലെങ്കിൽ ഈ ഗേറ്റ് കയറിപ്പോകാൻ പറ്റത്തില്ല, ഗേറ്റ് കയറിപ്പോകാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഗേറ്റ് നോ പ്രോബ്ലം, അത് യേശു തുറന്നതുകൊണ്ട് സുഖമായിട്ട് കയറാം, ഒന്നും ചെയ്യണ്ട. പക്ഷെ ആദ്യത്തെ ഗേറ്റും ഫസ്റ്റ് ഗേറ്റ് തേർഡ് ഗേറ്റ് ഇത് രണ്ടെണ്ണത്തിന് വില കൊടുത്തേ പറ്റും. അതിലൂടെ കയറണമെങ്കിൽ പോരാടിയേ പറ്റുകയോ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ രക്ഷയുടെ പൂർത്തി നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ലഭിക്കണമെങ്കിൽ ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലൂക്കോസ് സുവിശേഷം അതിന്റെ 13:23 വാക്യത്തില് കർത്താവ് എന്റെ അടുക്കൽ ഒരു വന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഒരുത്തൻ അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമോ എന്ന് ചോദിച്ചതിന്, സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളാണ് ഈ ചോദ്യം ചോദിച്ചത്, യേശു ഈ മറുപടിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യത്തില്ലേ? മൈൻഡ് ചെയ്യണം, ചെയ്തേ പറ്റൂ, ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ്. ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെടുന്ന ചുരുക്കമോ എന്ന് ചോദിച്ചാൽ യേശു പറയുന്ന ഉത്തരം, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവൻ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവൻ. ഇന്ന് പോരാട്ടത്തെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല, എനിക്ക് വലിയ പോരാട്ടമാണെന്നാ ചിലരും പറയുന്നത്, അതെ അവർ ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇവർ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടോത്രം ചെയ്തു, അവരത് ചെയ്തു, നമുക്ക് വലിയ പോരാട്ടമാണ് ബ്രദറെ. ഈ പോരാട്ടത്തിന്റെ കാര്യമല്ല യേശു പറയുന്നത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവൻ. ഒരു ട്രാൻസ്ലേഷൻ NLT ആന്ന് തോന്നുന്നു, അവിടെ പറയുന്നത് എങ്ങനെയാണ്, മേക്ക് എവരി എഫേർട്ട് ടു എന്റർ ത്രൂ ദ നാരോ ഡോർ. എവരി എഫേർട്ട്, നിന്റെ ജീവിതത്തിലുള്ള പൂർണ്ണ ശക്തിയോടെ, അതായത് ഒരിക്കലും നിന്റെ ശക്തി ഡൈവേർട്ട് ചെയ്ത് പോകരുത്. ഡൈവേർട്ട് ചെയ്ത് പോയാൽ കയറാൻ പറ്റില്ല, ഡൈവേർട്ട് ചെയ്ത് പോയാൽ കയറാൻ പറ്റില്ല. കാരണം ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ നിന്റെ 100% ശക്തിയിൽ നീ ഡൈവേർട്ട് ചെയ്ത് ഒരു ഭാഗത്ത് 25% വേറൊരു ഭാഗത്തേക്ക്, 20% വേറൊരു ഭാഗത്തേക്ക് ഇതിന് കയറാൻ പറ്റത്തില്ല. 100% കൊടുത്തെങ്കിൽ അത് കയറിപ്പോകാൻ പറ്റൂ. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലെന്ന് യേശു പറഞ്ഞേ, കഴിയത്തില്ലെന്ന്. നമ്മുടെ ഇന്നത്തെ പ്രസംഗർ പറയുന്ന സുഖമായിട്ട് കഴിയുന്ന പറഞ്ഞു, യേശു എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ഗ്ലോറി ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ നടുവിൽ വിശുദ്ധ ബൈബിൾ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയി യേശുവിനെ വിശ്വസിക്കുക, ഹല്ലേലൂയ. അല്ല എങ്കിൽ അപകടത്തിൽ പെട്ടുപോകാനായിട്ട് അടിയാകും. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇതുമായുള്ള ബന്ധത്തിൽ ആ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ 2 Corinthians 11:11, നമ്മുടെ എനർജി ഡൈവേർട്ട് ചെയ്തു പോകരുത്, നമ്മുടെ സ്പിരിച്വൽ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു പോകരുത്. അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, പിശാചിന്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ എനർജിയെ ഡൈവേർട്ട് ചെയ്ത് കളയുക. ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, 11:2, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ അപ്പോ വിവാഹ നിശ്ചയമാണ് കഴിഞ്ഞിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. തുടർന്ന് പറയാൻ, എന്നാൽ സർപ്പ ഹവയെ ചതിച്ചത് ഉപായത്താലാണ്, വളരെ മനോഹരമായി തോന്നുന്ന രീതിയിലാണ് ചതിച്ചത്. ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, അപ്പോ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തു കളയുക, ഇതാണ് പിശാചിന്റെ തന്ത്രം. അന്നും ഇന്നും നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക, ഇരുമനസ്സുള്ളവനാക്കുക. ദൈവത്തെ വേണ്ട എന്നൊന്നും പറയുന്നില്ല, ദൈവമൊക്കെ എനിക്ക് വേണം, അതൊക്കെ എനിക്ക് വേണ്ടതാണ്. പക്ഷേ ആ ഡൈവേർട്ട് ചെയ്ത്, നമ്മുടെ ആ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കളയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അവിടെ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുമനസ്സുള്ളവനായി നമ്മൾ മാറും, നമ്മുടെ ശക്തി ചോർന്നു പോകും. ഇവിടെ ശക്തി ചോർന്നു പോയാൽ നമുക്ക് ഇതിലൂടെ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് കഴിയാതെ വരും. അപ്പോ ഇവിടെ പറയാണ്, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ, ഇന്നും ചതിക്കാനായിട്ട് അവനോടെ ഉണ്ട്, അവന്റെ പേര് തന്നെ ചതിയെന്ന അല്ലേ, ചതിയ സർവ്വലോകത്തെയും ചതിച്ച പിശാച്, ഡിസീവർ ഓഫ് ദ ഹോൾ വേൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോ അവൻ ഇന്നും പ്രവൃത്തി തന്നെ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിങ്ങളിൽ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോ ഇതാ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമ്പോൾ ഇല്ല ബ്രദറെ ഞങ്ങൾക്ക് ക്രിസ്തു വലിയ ക്രിസ്തുവോ നല്ല ക്രിസ്തുവോ ബ്രദറെ ഞങ്ങൾ ഇന്നലെയും പാടി സ്തുതിച്ചല്ലേ ഉള്ളൂ പ്രാർത്ഥിച്ചല്ലേ ഉള്ളൂ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അത് തന്നതാണ് ക്രിസ്തു ഇതൊക്കെ പറയുമായിരിക്കുക. പക്ഷേ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറയുന്ന മക്കളെ ഇതൊന്നുമല്ല. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്തിനാണ് വന്നത്? എന്തിനാണ് ക്രിസ്തു വന്നത്? ആ ഒരു മൈൻഡ് ക്രിസ്തുവിന്റെ കാന്തയ്ക്ക് ഉണ്ടാകണം. മറ്റത് കുഞ്ഞെ നിനക്ക് ക്രിസ്തുവിനോടല്ല ഏകാഗ്രത, നിനക്ക് അത് പ്രാർത്ഥിച്ചപ്പോ അത് കിട്ടി, പ്രാർത്ഥിച്ചപ്പോ ഇത് കിട്ടി, പ്രാർത്ഥിച്ചപ്പോ വലിയ ജോലി കിട്ടി, പ്രാർത്ഥിച്ചപ്പോ പ്രമോഷൻ കിട്ടി, പ്രാർത്ഥിച്ചപ്പോ ബിസിനസ് കിട്ടി. അപ്പൊ നിനക്ക് ക്രിസ്തുവിനോടല്ല ഏകാഗ്രത, നിനക്ക് നിനക്ക് കിട്ടിയ സാധനങ്ങളോടാണ് ഏകാഗ്രത. അതിനു വേണ്ടി ഇതാ നീ ക്രിസ്തുവിനെ സമീപിച്ചതേ ഉള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ ആ ഏകാഗ്രത ഉണ്ടാവുകയില്ല. പക്ഷേ നിനക്ക് എനിക്കും കിട്ടുന്ന കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നേ, ക്രിസ്തുവിന് ലഭിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് നാം പറയുന്നത്. ക്രിസ്തുവിനുള്ള ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്തിനാണ് വന്നത്? അതിൽ ഒരു കാന്ത എപ്പോഴും ഭർത്താവിന്റെ ആ ദർശനത്തിനോട് കൂടെ നിൽക്കണം. അങ്ങനെ ഭർത്താവിന്റെ ദർശനത്തോട് കൂടെ നിൽക്കുന്നുവെങ്കിൽ ക്രിസ്തുവോട് ഏകാഗ്രതയുണ്ട്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവർ ആയിരിക്കണം. ക്രിസ്തുവിന്റെ മനസ്സില്ലാതെ നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ അപ്രോച്ച് ചെയ്യുന്നതല്ല ക്രിസ്തുവിനോട് ഏകാഗ്രത. അവിടെ നമ്മുടെ ഏകാഗ്രത നമ്മുടെ ഇഷ്ടത്തോടാണ് ഏകാഗ്രത. അത് സാധിക്കാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അപ്രോച്ച് ചെയ്യുക. എന്നാൽ ക്രിസ്തുവിനോട് ഏകാഗ്രത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കാര്യം സാധിപ്പിച്ചെടുക്കുവാൻ നമ്മളെപ്പോഴും ഒരു തൊഴിലാളി മുതലാളിയുടെ ഇഷ്ടത്തിന് അറ്റൻഷൻ കൊടുക്കുന്നത് പോലെ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഫാക്ടറിയിൽ ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാ മുതലാളിയുടെ ഇൻസ്ട്രക്ഷന് വേണ്ടി. കാരണം മുതലാളിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ചെരുപ്പ് ഉണ്ടാക്കി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, അതിനെ ഇതാ നിറയ്ക്കണം, ഈ ആ മാർക്കറ്റ് മുഴുവൻ നിറയ്ക്കണം. അപ്പൊ പല പല ആഗ്രഹങ്ങളും മനസ്സ് മുതലാളിക്കുണ്ട്. ഇതുപോലെ ക്രിസ്തുവിന്റെ മനസ്സെന്താണ്? ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ ക്രിസ്തുവിനെ ഏൽപ്പിച്ച പണിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ കിങ്ഡത്തെ തകർത്ത് കളയും. പിശാചിന്റെ കിങ്ഡത്തെ തകർത്ത് അവസാനം അത് ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. ഇത് ക്രിസ്തുവിനെ ഏൽപ്പിച്ച പദ്ധതിയാണ്. അപ്പൊ ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ ക്രിസ്തുവിനെ അപ്രോച്ച് ചെയ്തിട്ട് അത് ക്രിസ്തുവിന്റെ മനസ്സാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിന്റെ മനസ്സല്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ ആയുസ്സിന് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ സകല മനുഷ്യരിലും അരിഷ്ടര. അങ്ങനെ നമ്മൾ ആയി തീരരുത്. അങ്ങനെയാണ് ഒരു 90%-ൽ അധികവും ഇന്ന് കാണുന്ന ഒരു ക്രിസ്തീയ സമൂഹം, വിശ്വാസ സമൂഹം മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാകരുത്. ആ ക്രിസ്തുവരുടെ ഏകാഗ്രത വിട്ടുമാറരുത്. വിട്ടുമാറിയ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയുകയില്ല. ഇതുമായിട്ട് ബന്ധത്തില് പഴയ നിയമത്തിലെ ഒരു സംഭവം നിങ്ങളെ അറിയിക്കുവാനായിട്ട് കർത്താവ് ഹൃദയത്തിൽ പ്രേരിപ്പിച്ചതുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ലോർഡ് ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, എസ്തേറിന്റെ പുസ്തകത്തില് ഒരു സംഭവമുണ്ട്. എസ്തേർ എന്ന് പറയുന്നത് ഒരു അപ്പനും അമ്മയും ചെറുപ്പത്തിലെയും മരിച്ചുപോയ ഒരു അനാഥ പെൺകുട്ടിയാണ്. മോർദേക്കായ് തന്റെ അങ്കിളാണ്. അങ്കിളാണ് ആ തുടർന്ന് പുള്ളിക്കാരത്തിയെ എടുത്തു വളർത്തുന്നത്. ആ പെൺകുട്ടിയുടെ ഒരു ജീവിത വിജയം. അപ്പോൾ തന്നെ അതേ തലത്തിലുള്ള പെൺകുട്ടികളുടെ ജീവിതത്തിലെ വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ, ആ ഒരു സാഹചര്യം ഇന്നത്തെ നമുക്കുള്ള സാഹചര്യത്തിന്റെ ഒരു നിഴലായി കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ആ സഹോദരി ജയിക്കാനുള്ള കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, ആ സഹോദരിയുടെ ഏകാഗ്രതയാണ്. പുറയിലേക്ക് തിരിഞ്ഞ് നോക്കാത്ത ഒരവസ്ഥ, പിൻപിലുള്ളതിനെ മറന്ന ഒരവസ്ഥ, മുൻപിലുള്ള ലക്ഷ്യം കണ്ടിട്ട് പിൻപിലുള്ളതിനെ മറന്ന ഒരവസ്ഥ. അപ്പോൾ തന്നെ ജയത്തിന്റെ മറ്റൊരു കാരണം ആ സഹോദരിയുടെ സൗമ്യതയാണ്, താഴ്മ. സൗമ്യതയുള്ളവന് താഴ്മയും ഉണ്ടാവും. അത് വളരെ നല്ല ഗുണങ്ങളാണ്. അപ്പൊ ഈ രണ്ട് ഗുണങ്ങൾ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് അടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ബ്ലെസ്സിങ് ആയിരിക്കും നമ്മുടെ ജീവിതം, വളരെ ബ്ലെസ്സിങ്. നമ്മളുടെ കഴിവല്ല, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഫേവർ നമുക്ക് കടന്നു വരാനും നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാനുമായിട്ട് ഇടയാണ്. അവിടെ നമ്മൾ ജയിക്കുകയല്ല, ഈ സ്വഭാവം നമ്മളെ ജയിപ്പിക്കും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് കുറച്ച്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ശക്തിയൊന്നുമില്ല, കുറച്ച് ശക്തിയേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണം. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ കിട്ടും. അതായത് നിങ്ങൾ കുറച്ചേ അധികമൊന്നും അധ്വാനിച്ചില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല വരായിക വേണോ? ഈ സ്വഭാവം ഉണ്ടെങ്കിൽ കിട്ടും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, തന്റെ പ്രിയനോ ദൈവം അവൻ ഉറങ്ങുമ്പോൾ കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം, അതിനു മുമ്പ് പ്രിയനാകണോ? പ്രിയനാകണം. ഇനി നിങ്ങൾക്ക് വലിയ ബുദ്ധിയും കഴിവൊന്നുമില്ല, നിങ്ങൾ ആവശ്യത്തിനൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളൊരു ആവറേജാ, നിങ്ങൾ പഠിച്ചതിന് ഉപരിയായിട്ട് മാർക്ക് വേണോ? ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ കിട്ടും. അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമുണ്ട്. ഓപ്പോസിറ്റ് സ്വഭാവമാണെങ്കിൽ അത് കിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ അധികം കിട്ടുമെന്ന് വിചാരിച്ചു, കാരണം നിങ്ങൾ അത്ര കഴിവുണ്ട്, നിങ്ങൾക്ക് അധികം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നപ്പോ അധികം കിട്ടിയില്ല, കുറഞ്ഞുപോയി. അത് ഇതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഇത് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചോളണം. എനിക്ക് മുമ്പ് പറഞ്ഞ ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ കേട്ടോ, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പിന്നെ അതോട് ഒന്നുകൂടി ചേർക്കട്ടെ, അത് വാഗ്ദത്തത്തോടു കൂടി കിട്ടിയ ആദ്യ കൽപ്പനയാണ്. അവിടെ പറയുന്നു, നീ ഭൂമിയിൽ ശുഭമായിരിക്കാനും ദീർഘകാലം വസിക്കാനും. അപ്പൊ ശുഭമായിരിക്കണമെങ്കിൽ ശുഭമായിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കണ്ട, ദൈവം വെച്ച വ്യവസ്ഥയെ അംഗീകരിച്ചാൽ മതി, അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചാൽ മതി. അമ്മയുടെ നേരെ തർക്കുത്രത്തിനോ അപ്പന്റെ നേരെ കൈയെടുക്കാനോ പോയിട്ട് അവസാനം ഞാൻ അധ്വാനിച്ചു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരെ ബഹുമാനിക്കാൻ പഠിക്കേ കുഞ്ഞെ, നീ ചെറുത് പ്രതീക്ഷിച്ചാലും ദൈവം നിനക്ക് ഉയർന്നു തരും, കാരണം ദൈവത്തിന്റെ ആ ആനുകൂല്യം നിനക്കുണ്ടാകും, നീ ഭൂമിയിൽ ശുഭമായിരിക്കാൻ. അപ്പറഞ്ഞ ദൈവദാസൻ അപ്പറഞ്ഞ ചിന്തയോടും ഇതും കൂടി ഞാൻ അങ്ങ് ചേർക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ സന്ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ജയിപ്പിക്കും. പക്ഷെ ഈ ഒരു ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് എസ്തേറിന്റെ ആ ഭാഗത്തേക്ക് കടന്നു പോകാം. അവിടെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട്. ദാ അഹോസ്രസ് രാജാവ് ഇന്ത്യ മുതൽ 27 സംസ്ഥാനങ്ങൾ, നേരത്തെ പുള്ളിയുടെ കീഴിലായിരുന്നു, ഇന്ത്യയും പുള്ളിയുടെ കീഴിലായിരുന്നു എന്നാണ് നമുക്ക് അതിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോ ആ 127 സംസ്ഥാനങ്ങൾ, ശരിക്കും പറയും ഇന്ത്യയെ ഒരു സംസ്ഥാനമായിട്ടാണോ അവർ കരുതിയത് ഞാൻ അറിയുന്നില്ല, അങ്ങനെയെങ്കിൽ ലോകം മുഴുവൻ പുള്ളിയുടെ കീഴിലാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അദ്ദേഹം വലിയൊരു സദ്യ നടത്തി. തന്റെ എല്ലാ ഈ 127 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെ പ്രഭുക്കന്മാരെയൊക്കെ വിളിച്ചു, അവർക്ക് വലിയ സദ്യ നടത്തി. വളരെയധികം ദിവസമുണ്ട് സദ്യ. ആ സദ്യയുടെ ഒടുക്കമായപ്പോ തനിക്കൊരു രാജ്ഞിയുണ്ട്, വളരെ സുന്ദരിയായ വസ്തി എന്ന് പറയുന്നൊരു രാജ്ഞി. അപ്പോ ഈ രാജ്ഞിയോട് അവിടെ എഴുന്നള്ളാൻ പറഞ്ഞു, അവൾ കിരീടമൊക്കെ ധരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് അവിടെ കടന്നു വരാൻ പറഞ്ഞപ്പോ അതിൻ്റെ സന്ദേശം അയച്ചപ്പോ ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളിക്കാരത്തി അതിനെ മറുത്തു, ഇപ്പൊ വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മറുത്തപ്പോ ഈ രാജാവ് ഈ അതിഥികളുടെ എല്ലാ മുമ്പിൽ വെച്ച് യഥാർത്ഥത്തിൽ അവഹേളിതനായി. രാജാവ് കോപിച്ചു, രാജാവ് കോപിച്ച് ഇനി എന്ത് ചെയ്യണം എന്ന് ഇതാ തന്റെ കൗൺസിലേഴ്സുമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന ആലോചനയാണ് ഈ വസ്തി രാജ്ഞി ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ഇതാ ഈ 127 സംസ്ഥാനം അറിയും, 127 സംസ്ഥാനത്തിലെ പ്രഭുക്കന്മാരുടെ ഭാര്യമാര്, അഹോശരസ് രാജാവിന്റെ ഭാര്യയായ വസ്തി അഹോശരസിനെ മാനിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും ഇനി നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങളെ മാനിക്കത്തില്ല. മാത്രമല്ല ഇത് ഈ ലോകം മുഴുവൻ പടരും. അങ്ങനെ ഇത് സകല ഭർത്താക്കന്മാർക്ക് ഒരു അപമാനമായി മാറും. അതുകൊണ്ട് രാജാവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, വസ്തി രാജ്ഞിയെ അവളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അവളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ഈ പ്രമുഖന്മാരുടെ ഭാര്യമാരും മറ്റുള്ള ഈ ലോകത്തെ എല്ലാ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. അല്ല എങ്കിൽ ഈ സ്ത്രീ ചെയ്തത് ഇനി അവരെല്ലാം ഫോളോ ചെയ്യും എന്നൊരു തീരുമാനം തന്റെ ആലോചനാ സഭയിൽ നിന്ന് കടന്നു വന്നപ്പോൾ ആ തീരുമാനം നല്ലതാണെന്ന് അഹോശരസ് രാജാവിന് തോന്നി. തുടർന്ന് അഹോശരസ് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരത്തിൽ ക്വാളിഫൈ ചെയ്യപ്പെടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ സുന്ദരികളായ യുവതികളെ രാജാവിന്റെ രാജ്ഞിയാകുവാനായിട്ട് കൊണ്ടുവരിക. തുടർന്ന് അവരെ ഏകദേശം 1+6 1.5 വർഷം ഈ രാജാവിന് വേണ്ടി ഒരുക്കുക. അന്തപുരത്തിൽ കൊണ്ടുവന്ന് പല പല അന്തപുരങ്ങളുണ്ട്, ആ അന്തപുരത്തിൽ കൊണ്ടുവന്ന് ഇവരെ ഒരുക്കുക. 1.5 വർഷം കൊണ്ട് ഇവർക്ക് വേണ്ട ഭക്ഷണം, സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങൾ ഇതെല്ലാം കൊടുത്തുകൊണ്ട് 1.5 വർഷം ഇവരെ ഒരുക്കുക. 1.5 വർഷം കഴിഞ്ഞിട്ട് ഇവരോരോരുത്തരും രാജാവിന്റെ അടുക്കൽ ചെല്ലണം. രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവ് അവരെ സെലക്ട് ചെയ്താൽ അവർക്ക് രാജ്ഞിയാകണം, സെലക്ട് ചെയ്തില്ല എങ്കിൽ വേറൊരു അന്തപുരത്തിലേക്ക് അവർ മടങ്ങിപ്പോകണം, രാജാവിന്റെ വെപ്പാട്ടിയായി അവിടെ കഴിയാം, രാജ്ഞിയാകുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് രാജാവിന്റെ ഓഫീസേഴ്സ് യുവതികളെ, സുന്ദരികളായ യുവതികളെ കളക്ട് ചെയ്യുവാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ? രാജാവിന്റെ രാജ്ഞിയാകാനായിട്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു എൻഗേജ്മെന്റിന് തുല്യമാണ്. ഇതാ രാജാവ് എന്നെ തിരഞ്ഞെടുത്തു, നമ്മളുടെ രക്ഷയ്ക്കും ഇത് ഒരു നിഴലാണ്. ഇതാ വിശുദ്ധ പൗലോസ് പറയുന്ന ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിങ്ങളെ ഞാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ആരോടാ പറയുന്നേ? രക്ഷിക്കപ്പെട്ട കൊരിന്ത്യ സഭയോടാണ് പറയുന്നത്. പക്ഷെ ഞാനിപ്പോ ഭയപ്പെടുന്നു, കാരണം ആ വിവാഹം നടക്കുമോ എന്ന് സംശയമാണ്. കാരണം എന്താണ്? എന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ഞാൻ പ്രസംഗിക്കാത്ത, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിന്റെ സുവിശേഷം നിങ്ങൾ കേൾക്കുന്നു. അവിടെ മറ്റൊരു ആത്മാവ് വ്യാപരിക്കുന്നു. എന്നിട്ട് നിങ്ങളത് ഇത്ര വേഗം പൊറുക്കുന്നു. അപ്പോ പൗലോസ് പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, ഈ ബൈബിൾ പ്രസന്റ് ചെയ്യാത്ത മറ്റൊരു യേശുവിനെ ഇന്ന് ലോകം പ്രസന്റ് ചെയ്യുന്നു. ജനങ്ങൾ അത് കേൾക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവർ എഴുതിയിരിക്കുകയാണ് എന്താണ് സംഭവം. സർപ്പം എങ്ങനെയാണ് ചതിക്കുന്നത്? സർപ്പം ചതിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സന്ദേശം കൊടുത്തായിരുന്നു എന്ന് ചതിച്ചേ, നിന്നെ ദൈവത്തെ പോലെയാക്കും, ഈ ഫലം കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. അപ്പോ സൂപ്പർ സ്പിരിച്വാലിറ്റിയാണ് അവിടെ കാണുന്നത്. ദൈവം ഒരിക്കലും നമ്മളെ ദൈവമാക്കുന്നില്ല, ദൈവം നമ്മുടെ ദൈവപുത്രന്മാരെ ആക്കുന്നുള്ളൂ. സർപ്പം ഇവിടെ ദൈവമാക്കുന്ന പറയുന്നേ, ഇതാ നീ ദൈവത്തെ പോലെയാകും എന്ന് ദൈവം അറിയുന്നു. ഉടനെ തന്നെ അവരുടെ അറ്റൻഷൻ ഡിവീറ്റ് ചെയ്യുകയാണ്, ദൈവത്തിൽ നിന്ന് മാറുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. ഇപ്പൊ പ്രസംഗിക്കുന്ന യേശു തന്നെയാണ്, യേശു മറ്റൊരു യേശു എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിലെ ദൈവരാജ്യം പ്രസംഗിക്കുന്ന യേശു അല്ല. നിന്റെ പ്രശ്നങ്ങളെ മാറ്റി നിന്നെ ഈ ഭൂമിയിൽ വലിയവനാക്കുന്ന യേശു. ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടിരുന്ന യേശുവല്ല, നിന്റെ ഉള്ളിൽ ദൈവരാജ്യം കൊണ്ടിരുന്ന യേശുവല്ല, ഭൂമിയിൽ നിന്റെ വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ മാറ്റി ഈ ഭൂമിയിൽ നിന്നെ അങ്ങ് തലയാക്കുന്ന യേശു, ജനത്തിന് ഇഷ്ടപ്പെടുന്ന യേശു. ആ യേശുവിനെ ജനത്തിന് ഇഷ്ടം, കാരണം ജനത്തിന് ബൈബിളിലെ കാഴ്ചപ്പാടില്ല. ഈ ലോകത്തിലെ ആവശ്യങ്ങളൊക്കെ നടത്തി തരും. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവർ സകല മനുഷ്യരിലും അരിഷ്ടരാണ്. ക്രിസ്തുവിനെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണ്, വേറൊരു രീതിയിൽ ദൈവരാജ്യ സന്ദേശം പറയാത്ത ഒരു ക്രിസ്തു. തുടർന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തം വന്ന് ഞങ്ങൾ പ്രസംഗിക്കാതെ മറ്റു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളുകയോ വേറൊരു സുവിശേഷങ്ങൾ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അത് സഭയ്ക്ക് ഒരു കുഴപ്പവുമില്ല, വിശ്വാസികൾക്ക് ഒരു കുഴപ്പമില്ല, അതൊക്കെ പുറത്തു കൊടുക്കുകയാണ്. കാരണം ഈ യേശുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ബൈബിളിലെ യേശുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക, അവസാനം കിങ്ഡം ദൈവ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. എന്നാൽ ഇവിടെ പ്രസംഗിച്ച് കേൾക്കുന്ന യേശുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. നല്ല വീട്, നല്ല കാറ്, നല്ല നല്ല കാര്യങ്ങൾ, ഇതൊക്കെ നല്ല വേണ്ടത് തന്നെ നമുക്കല്ലേ, ഇതൊക്കെ സാധിച്ചു കൊടുക്കുക. എന്നാൽ ബൈബിളിലെ ക്രിസ്തുവിന്റെ വ്യവസ്ഥയിലെല്ലാം സാധിച്ചു കൊടുക്കുന്നേ. ദൈവത്തിന്റെ വചനം പറയുന്നു ബൈബിളിലെ ക്രിസ്തു എങ്ങനെയാ ചെയ്യുന്നേ. ബൈബിളിലെ ക്രിസ്തു പറയുന്നു എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്തെടുക്കും എന്നെല്ലാം നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ പിതാവ് അറിയുന്നു. മുമ്പേ ദൈവത്തിന് കീഴടങ്ങുവിൻ, ദൈവരാജ്യം അന്വേഷിപ്പീൻ. ഇതാണ് ബൈബിളിലെ ക്രിസ്തു, ശരിയല്ലയോ? ഇതല്ലേ ബൈബിളിലെ ക്രിസ്തു? പക്ഷെ ആ ക്രിസ്തുവിന് പകരമായി അങ്ങനെയല്ലാത്ത വേറെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. ഇതാണ് മറ്റൊരു ക്രിസ്തു. അവിടെ വ്യാപരിക്കും ആത്മാവ്, അത് മറ്റൊരാത്മാവ്. അത് ജനത്തിന്റെ ഒരു സുവിശേഷമായി തോന്നും, നല്ല വിശേഷമായി തോന്നും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ എന്ത് ചെയ്യും? നമ്മളുടെ ദർശനം ഡൈവേർട്ട് ചെയ്തു പോകും, ഡൈവേർട്ട് ചെയ്തു പോകും. നമ്മുടെ ശക്തി ഡൈവേർട്ട് ചെയ്തു പോകും. ആ യേശുവിലൂടെ ജനത്തെ തിരിക്കുന്നത് മുമ്പിലേക്കല്ല, ആ യേശുവിലൂടെ ജനത്തെ തിരിക്കുന്നത് പിൻപിലേക്കാ. എന്നാൽ ദൈവത്തിന്റെ വചനം വന്ന് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി നിങ്ങൾ പോകണം. അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ പിൻപിലുള്ള ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. ഇതാണ് ദൈവത്തിന്റെ വചനം, കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിൽ സത്യമായിട്ട് ഞാൻ കാണുന്നത്, ദാ രണ്ട് ടി വി ചാനലുകളിൽ നമ്മുടെ പ്രോഗ്രാം പോകുന്നുണ്ട്. വലിയൊരു എമൗണ്ട് അതിനാവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആ പേയ്മെന്റ് കൊടുക്കുവാനായിട്ട് അവരായിട്ട് ബന്ധപ്പെട്ടപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം, ദേവദാസിനെ പലരും പ്രോഗ്രാമുകൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പത്തെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തത് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നില്ല, കിട്ടാനുള്ള പണം കിട്ടുന്നില്ല. ശ്രദ്ധിച്ചാട്ട പ്രിയ സഹോദരങ്ങളെ, ഇതാ വലിയ വലിയ ചർച്ചകൾ അവിടുന്ന് ദശാംശ ഓഫറിങ്ങുകളും വാങ്ങുന്ന വ്യക്തികൾ, യേശുവിനെ പ്രസംഗിക്കുന്ന വ്യക്തികൾ, അവരുടെ പ്രോഗ്രാമുകൾ നിന്നുപോയി, നിന്നുപോയി. കൊടുക്കാൻ പണമില്ല. ഇതിന്റെയൊക്കെ നടുവിൽ ദൈവത്തിന്റെ കൃപയാൽ 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 കർത്താവ് പഠിപ്പിച്ച സംവിധാനം, മുമ്പേ നീ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കേ, അതോടുകൂടെ പുറകിലേക്കുള്ള കാര്യങ്ങൾ നടത്തപ്പെടും. മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി പൊക്കോ, പുറകിലുള്ളതിനെ കർത്താവിൽ നോക്കിക്കൊള്ളു. കാരണം ദൈവവേല മനുഷ്യവേലയല്ല, അത് ദൈവത്തിന്റെ വേലയാ മനുഷ്യനിലൂടെ, അത് ദൈവം നോക്കിക്കോളും. ഇതിന്റെയൊക്കെ നടുവിൽ ജയകരമായി നിൽക്കുവാൻ സ്വർഗത്തിലേ സഹായിക്കുന്ന ഒരു ഒറ്റ റെമഡിയാണ് മത്തായി 6:33. മുമ്പേ നീ അന്വേഷിക്കേണ്ടത് പിൻപിലുള്ളതിനെ അല്ല, മുമ്പേ നീ മുൻപിലുള്ളതിനെ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ ഇതും പ്രൊവൈഡ് ചെയ്യും. അത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാ, ദൈവം അത് ചെയ്തിരിക്കും. നമ്മുടെ വേലയാണെങ്കിൽ നമ്മൾ ധനം കണ്ടെത്തണം, ദൈവത്തിന്റെ വേലയാണെങ്കിൽ ദൈവം പ്രൊവിഷൻ റിലീസ് ചെയ്തിരിക്കും. ആദത്തിന് വേണ്ട സകലത ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവം ആദത്തെ ഉണ്ടാക്കിയത്, അന്ന് ആദത്തിന്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയതല്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇന്ന് ഈ ജനത്തിന്റെ കാഴ്ചപ്പാട്, നല്ലൊരു പങ്ക് ജനത്തിന്റെ കാഴ്ചപ്പാട് എന്നറിയാമോ? ഈ ഒരവസ്ഥയിലായിരിക്കുമ്പോ, പ്രിയ സഹോദരൻ, ഞങ്ങൾക്കുള്ള ശമ്പളമില്ല, ഞങ്ങളുടെ ശമ്പളം കുറഞ്ഞു, അതുകൊണ്ട് ഇനി ഓഫറിംഗ് ഇടണ്ട, ഒന്നും ഇടണ്ട. ഇങ്ങനത്തെ മനോഭാവമുള്ള ജനമാണ് കഴിഞ്ഞ നാളുകളിൽ വാർത്തെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാർ പലരും പട്ടിണിയിലും ആയത്. പ്രിയ സഹോദരങ്ങളെ, അതിനു പകരം ഈ ജനത്തെ വാർത്തെടുക്കേണ്ടത് അവരുടെ പിൻപിലുള്ളത് പറഞ്ഞല്ല, അവരുടെ മുൻപിലുള്ളത്. കർത്താവ് പറഞ്ഞതുപോലെ ഇനിയും പിൻപിലുള്ളതിനല്ല, മുൻപിലുള്ളതിനെ നോക്കിപ്പോ. എന്നാൽ ഞാൻ പിൻപിലുള്ളത് നോക്കിയാലോ? പിൻപിലുള്ളതിലേക്ക് നീ നോക്കിയാൽ നീ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം നീ പുറകിലോട്ടാണ് നോക്കുന്നതെങ്കിൽ നീ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല. ദൈവരാജ്യം മാത്രമേ നിലനിൽക്കൂ, ബാക്കി എല്ലാം തട്ടി താഴെ പോകും, ലോകത്തിന്റെ മോഹങ്ങൾ താഴെ പോകും. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇളകാത്ത രാജ്യം, അതാണ് ദൈവരാജ്യം, അതാണ് നാം അന്വേഷിക്കുന്നത്, അതാണ് നിൽക്കുള്ളൂ, ആ ബാക്കിയൊക്കെ ഇളകുള്ളൂ. ഈ ലോകത്തിന് നിൽക്കാൻ പറ്റില്ല. കാരണം ലോകം എന്ന് പറയുന്നത് ദൈവരാജ്യത്താ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ഭൂമി, ഈ ഭൂമിയുടെ മുകളിലുള്ള സിസ്റ്റമാണ് ലോകം. അതും അതിന് മോഹം ഒഴിഞ്ഞു പോകും, പക്ഷേ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ അവൻ നിലനിൽക്കും, അവനെ ഇളകാത്ത രാജ്യം പ്രാപിക്കും. നിൽക്കുന്നതൊന്നേ ഉള്ളൂ, ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. നിൽക്കുന്നതൊന്നേ ഉള്ളൂ, ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. കാണുന്നതെല്ലാം പോകും മരണത്തിൻ കീഴിലായി, കാണുന്ന മനുഷ്യപുത്ര ഭൂമിക്കിരയാകും. കാണുന്നതെല്ലാം പോകും. ഇതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കാണുന്നതിനെയല്ല, പിൻപിലുള്ളതിനെയല്ല, കാണാത്തതിനെ മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്രയാവുക. പ്രിയ സഹോദരങ്ങളെ, ഈ എന്നാൽ മറ്റൊരു സുവിശേഷം, പിൻപിലുള്ളതിനെ കാണുന്നതിനെ ലക്ഷ്യമാക്കി പോവുകയാ, ക്രിസ്തുവിന്റെ മനസ്സിനെ അല്ല. ഇതാണ് നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ഇതൊന്നും പറഞ്ഞാൽ ജനത്തിന് നല്ലൊരു പകരം താല്പര്യമില്ല, അവർക്കെല്ലാം അവരുടെ സ്വമനസ്സാണ്, സ്വന്തം ഇഷ്ടങ്ങളാണ്. എന്നാൽ ബൈബിളിലെ ക്രിസ്തു പറയുന്നു, നോ മോർ യുവർ ഓൺ ഇൻട്രസ്റ്റ്, മൈ ഇൻട്രസ്റ്റ്. നിന്റെ സ്വയത്തെ ത്യജിച്ച് എന്റെ പുറകിൽ, എന്റെ പിന്നാലെ വാ, സത്യത്തിന്റെ പുറകെ പോകും, അത് നിലനിൽക്കും, അത് നിലനിൽക്കും. ദൈവം നമ്മളെ സൂക്ഷിക്കും. നമുക്ക് എപ്പോഴും ദൈവസ്ഥാനം നിൽക്കുവാൻ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം, പ്രാഗൽഭ്യം. നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കരുത്. ഏത് ഭാഗത്ത് നമ്മുടെ കൈയെ നിർമ്മലമായി സൂക്ഷിക്കുക, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടണം. പല കുറവും നമുക്കുണ്ടാകാം, പക്ഷേ അത് നമ്മളെ കഴുകി നിർമ്മലമായി സൂക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ഗ്ലോറി. അവിടെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും, ദൈവം നമ്മളെ നയിക്കും, ദൈവം നമ്മളെ നടത്തും, ദൈവം നമുക്ക് ശക്തി തരും കടന്നു കയറുവാൻ. പക്ഷെ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് പോകരുത്. ഇരു മനസ്സുള്ള തന്റെ വഴികളൊക്കെയും അസ്ഥിരന. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ സന്ദേശവുമായുള്ള ബന്ധത്തിൽ ഇതാ, രാജാവിന്റെ ഒഫീഷ്യൽസ് സ്ത്രീകളെ കളക്ട് ചെയ്തു. യൗവനക്കാരത്തിയായ കാരത്തികളായ സുന്ദരികളായ സ്ത്രീകളെ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത് അന്തപുരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ, ഇപ്പൊ അവരെവിടെയാ? രാജാവിന്റെ അന്തപുരത്തിലാണ്. രാജാവ് അവരെ വിളിച്ചിരിക്കുക. വിളിക്കപ്പെടുന്ന അനേകരുണ്ട് അവിടെ. അവർ വിളിച്ചിരിക്കുക. അവർക്കൊക്കെ പറയും, ഞങ്ങളെ എല്ലാ കൂട്ടുകാരത്തിനോടൊക്കെ പറയും, ഞങ്ങളെ രാജാവ് രാജ്ഞിയാകാൻ വേണ്ടി വിളിച്ചിരിക്കുക. ഒരു എൻട്രൻസ് എക്സാം പോലെയാണ്, വിളിച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ വിളിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു 1.5 വർഷത്തെ ഒരുക്കമുണ്ട്. നിങ്ങൾ എസ്തേറിന്റെ പുസ്തകം 1:2 വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ചില വാക്കുകൾ മാത്രം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. തുടർന്ന് ആ ഒന്നര വർഷത്തെ ഒരുക്കം കഴിഞ്ഞതിന് ശേഷം ഇവരെ രാജാവിനെ കാണാനായിട്ട് പോകുന്ന ഈ സ്പീരിയഡിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഇവർ ഈ സ്ത്രീകൾ എന്തൊക്കെ ചോദിക്കുന്നുവോ അതൊക്കെ ഇവർക്ക് കൊടുക്കും. എന്തൊക്കെ ചോദിക്കുന്നു അതൊക്കെ ഇവർക്ക് കൊടുക്കും. അതിന് വലിയൊരു മർമ്മമുണ്ട്. ഈ സ്ത്രീകൾ ചോദിക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, തങ്ങൾക്ക് വേണ്ടി. അതായത് തങ്ങൾ ഏത് വീട്ടിൽ നിന്നാണോ വന്നത് അതുമായി ബന്ധപ്പെട്ട പിൻപിലുള്ളതാണ് ഇവരെ ചോദിക്കുന്നത്, തങ്ങൾക്ക് വേണ്ടിയുള്ളത്. അങ്ങനെ മറ്റ് സ്ത്രീകളൊക്കെ ഈ യാത്രയിൽ തങ്ങൾക്ക് എന്തൊക്കെ വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അവിടെ ഒരു ബംഗ്ലാവ് വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സംഭവം വേണം, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ വേണമെന്നൊക്കെ ഇതാ പലരും പലതും ചോദിക്കും. അതൊക്കെ അവർക്ക് കൊടുക്കും, കാരണം ലോക രാജാവല്ലയോ അഹശ്വരാജ്. ഇതൊക്കെ കൊടുക്കും. അപ്പോ ഈ ഇവരെ അന്തപുരം സൂക്ഷിക്കുന്ന, അന്തപുരത്തിലൂടെ സൂക്ഷിക്കുന്ന അവരുടെ അവിടുത്തെ ആ അന്തപുര പാലകനോട് അദ്ദേഹം ആ തനിക്ക് വേണ്ടതും കൂടി ചോദിക്കും, ഇവരിലൂടെ ചോദിപ്പിക്കും. അപ്പോ ഇങ്ങനെ തനിക്ക് വേണ്ടതും കൂടി ചോദിച്ചിട്ട് ഇവർക്കും വേണ്ടത് ചോദിക്കും. അപ്പൊ ഈ കിട്ടിയ അവസരം മുതലാക്കണ്ടേ, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് കൊണ്ടുപോകും. കാരണം ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇവർ എങ്ങോട്ടൊക്കെയാ പിടിക്കണേ, പിൻപിലേക്കാ പിടിക്കണേ, രാജാവിന്റെ ആകാനല്ല നോക്കണേ, തങ്ങൾക്ക് ഈ അവസരം കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം, അതാ നോക്കണേ. കർത്താവിന്റെ ഭാഷ പറഞ്ഞാൽ എന്ത് നിന്നു, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്നുള്ളതിലൊക്കെയാ മനസ്സ് വെച്ചേക്കണം. കർത്താവ് പറയുന്നത് അതല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാം. എന്നാൽ എസ്തേർ തികച്ചും വ്യത്യസ്തതയുള്ള, അവള് ഒന്നര വർഷം ഒരുക്കത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. തുടർന്ന് താൻ ആ കൊട്ടാരത്തിലേക്ക് രാജാവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഇന്ന് യാത്രയിലാണ്, നമുക്ക് യാത്ര പോകാൻ പറ്റാത്തതിൻ്റെ കാരണമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, മറ്റുള്ളവർ ചെയ്തതുപോലെയല്ല, അവൾ തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല, തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. പിന്നെ ആകപ്പാടെ ചോദിച്ചത് ആ അന്തപുര പാലകൻ എന്തോ വേണമെന്ന് പറഞ്ഞു, അത് മാത്രം മേടിച്ച അയാൾക്ക് കൊടുക്കുന്നതല്ലാതെ തനിക്ക് വേണ്ടി ഈ പീരീഡിൽ തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. കാരണം തന്റെ ലക്ഷ്യം മുഴുവൻ തനിക്ക് പിൻപിലുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാനല്ല, താൻ പിൻപിലുള്ളതിനെ മറന്ന് ഇപ്പോൾ തന്റെ യാത്ര മുഴുവൻ അഹോശരസിന്റെ രാജ്ഞിയായി, അഹോശരസ് രാജാവിന്റെ രാജ്ഞിയായി കിരീടം ഏറ്റെടുക്കുക എന്നൊരു ഏക ലക്ഷ്യമേ തനിക്കുള്ളൂ. അതുകൊണ്ട് താൻ അത് ഒന്നും വാങ്ങിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, തൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം മുന്നോട്ടേക്ക് പോകുക. കാരണം ഞാൻ ഈ പുറയിലുള്ളവന് വേണ്ടി പിടിക്കുകയല്ല വേണ്ടത്, പകരം അഹോശരസ് എന്ന ആ മഹാരാജാവ് എൻ്റെ ഭർത്താവായി മാറിയാൽ എനിക്ക് സകലതും ഉണ്ട്. അതിന്റെ ഇടയിൽ അഹോശരസിനെ എനിക്ക് അത് വേണോ, ഒരു മുട്ടുസൂചി വേണോ, ഒരു പഴം വേണോ എന്ന് പറഞ്ഞ് പറയുന്ന കുഞ്ഞുങ്ങളെ പോലെ അല്ല, പകരം എനിക്ക് മുട്ടുസൂചിയും വേണ്ട, പഴവും വേണ്ട, പകരം ഇതിന്റെയൊക്കെ ഓണറായി ദൈവം വെച്ചിരിക്കുന്ന അഹോശരസ് രാജാവിന്റെ ഭാര്യയായി ഞാൻ മാറിയ, ഇതൊക്കെ എന്റേതായി മാറും എന്നുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളുടെ ആ സ്പിരിച്വൽ എനർജി ഡൈവേർട്ട് ചെയ്ത് പോയില്ല, എങ്ങും ഡൈവേർട്ട് ചെയ്ത് പോയില്ല, എങ്ങും പോയില്ല. അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് പോകുന്ന വഴിക്ക് തന്നെ അവളെ കാണുന്ന ഒക്കെ അവളോട് വലിയൊരു മതിപ്പാണ്. ദാറ്റ്സ് എ പവർ ഓഫ് മീക്ക്നെസ്. ഇത് പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ക്രിസ്തുവിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ആത്മലോകത്തിലെ സുന്ദരന്മാരും സുന്ദരിമാരുമായി മാറും. അത് ഭൗതിക ലോകത്തേക്ക് റിഫ്ലക്ട് ചെയ്യും, ഭൗതിക ലോകത്തേക്ക് റിഫ്ലക്ട് ചെയ്യും. ആ സ്ത്രീയെ കുറിച്ച് എഴുതിയിരിക്കുക, അവൾ എവിടെ ചെന്ന് ഉടനെ തന്നെ ആ വ്യക്തികൾക്ക് അവളിൽ ഒരു ഫേവർ കടന്നു വരും, ഒരു ഫേവർ. അത് ദൈവികമായതാണ്. അവളെ ആ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അന്തപുരത്തിന്റെ ആ പാലകനായ ഹേഗായ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദാ അവളെ വലിയ പ്രിയമായി അവക്ക് വേണ്ടതെല്ലാം കൊടു. തുടർന്ന് ഇതാ ആ ഒന്നര വർഷത്തെ ഒരുക്കത്തിന് ശേഷം ആ യാത്രയിൽ അവൾ ഒന്നും ചോദിക്കുന്നില്ല. രാജാവ് അവളെ കണ്ട മാത്രയിൽ അവളിൽ നിന്നുള്ള ആ തേജസ്, അവളുടെ ആ സൗന്ദര്യം രാജാവിനെ വല്ലാതെ ബാധിക്കുവാനായിട്ട് ഇടയായി. രാജാവ് ആ കിരീടം എടുത്ത്, ഇതാ ആ രാജ്ഞിയുടെ കിരീടം, വസ്തി രാജ്ഞി അണിഞ്ഞിരുന്ന കിരീടം എടുത്ത് അവളുടെ തലയിൽ വച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ ഒന്ന് പുറകിലുള്ളതിനെ അവൾ ഓർത്തില്ല, അവൾ മുൻപിലുള്ളതിനെ മാത്രം. എനിക്ക് അഹോശര രാജാവിന്റെ രാജ്ഞിയായി മാറി, അത് മാത്രം. തൻ്റെ ആ അറ്റൻഷൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയില്ല. മാത്രമല്ല, അവളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർത്തിയില്ലാതെ, ഇതാ ആ മീക് സ്വഭാവം തൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന അത് താഴ്മയുള്ള സൗമ്യതയുള്ളവന് താഴ്മയുണ്ട്. യേശുവിനെ സ്വഭാവത്തിലുണ്ടോ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകിയാൽ എന്റെ നുഖമേറ്റ് നീ എന്നോട് പഠിച്ചിട്ട് ഇതേ സൗമ്യതയും താഴ്മയും നിന്റെ ജീവിതത്തിലും കൊണ്ടുവരിക. അങ്ങനെയാ ദൈവപുത്രന്മാരുടെ പ്രത്യേകത. ദൈവപുത്രൻ എന്ന് പഠിച്ച ദൈവപുത്രന്മാരായി അവിടെ വെളിപ്പെടും. ഇത് ആ സഹോദരിയെ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ആ സഹോദരിയുടെ പ്രത്യേകത, സഹോദരിയെ രാജ്ഞിയാക്കി. രാജ്ഞിയാക്കിയിട്ടും കണ്ടോ അടുത്ത സ്വഭാവം എന്നറിയാമോ? രാജ്ഞിയാക്കി കഴിഞ്ഞപ്പോഴും മൊർദെഖായിയാണ് തന്നെ വളർത്തിയത്. ഇതുവരെയും താൻ മൊർദെഖായിയെ അനുസരിച്ചു പോന്ന ആളാണ്. രാജ്ഞിയായി കഴിഞ്ഞപ്പോ നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെയല്ല അവിടെ എഴുതിയിരിക്കുന്നു. അതിനുശേഷവും അവൾ മൊർദെഖായിയെ അനുസരിച്ചു പോകും. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് പലരും പറയുന്നത്, അയാളൊന്നുമല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നേ, പിന്നെ നമ്മൾ ഇതിന് അയാൾക്ക് കീഴടങ്ങണേ. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ചെലവിന് തരുന്ന അതോറിറ്റിക്ക് മാത്രമേ കീഴടങ്ങൂ, അല്ലാത്തതിന് കീഴടങ്ങില്ല. ദൈവം വെച്ച അതോറിറ്റിക്ക് കീഴടങ്ങും. ഇതൊരു മഹാനുഗ്രഹമാ ദൈവം വെച്ച അതോറിറ്റിക്ക് കീഴടങ്ങുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ ഇപ്പൊ താൻ ആ 127 സംസ്ഥാനങ്ങൾ, അതിൽ ഒന്നാണ് ഇന്ത്യ. അപ്പൊ ഇതേപോലെ 127 സംസ്ഥാനങ്ങൾക്ക് രാജാവായിരിക്കുന്ന ആളുടെ ഭാര്യയാണ്, രാജ്ഞിയാണ്. ആ രാജ്ഞി പോയിട്ട് മൊർദെഖായി അവിടെ കാവൽക്കാരനാണ്. ആ കാവൽക്കാരനെ അനുസരിച്ച് നടക്കുന്നു. കാരണം ഈ കാവൽക്കാരനാണ് തന്റെ വളർത്തപ്പൻ. ആ താഴ്മ ശ്രദ്ധിച്ചോ? നേരത്തെ തനിക്ക് അന്നം തരുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പൊ താനാണ് അന്നം കൊടുക്കുന്നത്. അപ്പോഴും കീഴടങ്ങി നിൽക്കുകയാണ്. ഇതാണ് താഴ്മ. പ്രിയ സഹോദരങ്ങളെ, സൗമ്യത ഉണ്ടെങ്കിൽ അതൊരു ഗ്ലോറിയസ് എഫക്റ്റാണ്. ഇത് നമ്മുടെ ജീവിതം നാം മനസ്സിലാക്കുക. ആ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനിടയാണ്. ഇതുകൊണ്ടാണ് 1 പത്രോസ് 3 അവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരിമാരോട് പറയുമ്പോൾ നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതല്ല. പുറമേ പല പലതും പലതും തേച്ച് ഒക്കെ ഉണ്ടാക്കുന്ന അലങ്കാരം, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അലങ്കാരം അവിടെ എഴുതിയിരിക്കുക. അകത്തൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ ബ്യൂട്ടി ദാറ്റ് പ്രൊഡ്യൂസ് വിത്തിൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൗന്ദര്യം, ആ സൗന്ദര്യം മറ്റൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാ, പക്ഷെ അകത്തൊന്ന് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗന്ദര്യം, അത് ഏത് സ്വഭാവത്തിൽ നിന്നറിയാം? മീക്നെസ്, സൗമ്യത എന്ന സ്വഭാവത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതൊരു ബ്യൂട്ടി പാർലറാ, കർത്താവിന്റെ ബ്യൂട്ടി പാർലർ. അതിനുള്ളിൽ നിന്നുണ്ടാകണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഏകദേശം ഒരു 17-18 വർഷം മുമ്പ് ഞാൻ പണ്ടൊരിക്കല് ദുബായിൽ ഒരു കൺവെൻഷന് പോയി. TPM സഭയുടെ ഒരു കൺവെൻഷനാണ്. അന്ന് എല്ലായിടത്തും ഓടി നടക്കുന്ന കാലം, ഇന്ന് അങ്ങനെ ഓടി നടക്കാറില്ല. ദാ ശരിക്കും കർത്താവിനെ കേൾക്കാൻ പോലുള്ള സമയം യഥാർത്ഥത്തിലില്ല, അതേ രീതിയിലാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു യൗവനക്കാരത്തിയായ ഒരു സഹോദരി, ആ കാഴ്ച ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. അവരുടെ സൗന്ദര്യം, അതായത് അവരുടെ മോഹം റേഡിയേറ്റ് ചെയ്യുകയാണ്, റേഡിയേറ്റ് ചെയ്യുക, റിയലി റേഡിയേറ്റ് ചെയ്യുക. അവരെ അതാ ഒന്ന് വാ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്തോത്രം പറയുമ്പോൾ, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വാ തുറക്കുമ്പോൾ, ഇതാ അവിടെ വ്യാപരിക്കുന്ന ചൈതന്യം. ഇന്നും ആ യൗവനക്കാരത്തിയായ, ഇന്ന് അവർക്ക് പ്രായമായിട്ടുണ്ട്, യൗവനക്കാരത്തിയായ ആ സ്ത്രീയുടെ ആ ആത്മീക സൗന്ദര്യം എന്റെ ഹൃദയ ദൃഷ്ടിയിൽ മറയാതെ നിൽക്കുകയാണ്. പ്രിയ സഹോദരിമാരെ, സഹോദരിമാർ മാത്രമല്ല സഹോദരന്മാരെ, ഈ ഒരു ആത്മീക സൗന്ദര്യം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകണം. സൗമ്യത, ഈ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഈ അഹോസ്യരസ് രാജാവ് ആ വ്യക്തിയെ ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ടത് വന്ന മാത്രമേ ഇഷ്ടപ്പെട്ടു. കാരണം ഇതുപോലെയാണ് കർത്താവായ യേശു. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനും ആയതുകൊണ്ട് നീയോ അത് എന്നോട് പഠിക്കേ. ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ആ സ്ത്രീയ്, ആ സൗമ്യതയുള്ളവന് താഴ്മ ഉണ്ടാവും. ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് ആ സ്ത്രീയെ, പ്രിയ സഹോദരങ്ങളെ, വീണ്ടും മോർദക്കായി അനുസരിച്ച് ജീവിക്കുന്നത്, ബഹുമാനിച്ച് ജീവിക്കുന്നത്. പക്ഷേ നമുക്കിന്ന് പലർക്കും കഴിയുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളവനാണെങ്കിൽ ഒന്ന് കീഴ്പ്പെട്ട് നിൽക്കുന്നതായിട്ട് അഭിനയിക്കാം. നോ, അഭിനയമല്ല ദൈവം നോക്കുന്നത്, യഥാർത്ഥ കീഴടങ്ങലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ അതുമായിട്ടുള്ള ചില വേദവാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് ഇതാ പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇതുമായുള്ള ബന്ധത്തിൽ, ലോർഡ് ഐ ലവ് യു, ഫാദർ ഐ താങ്ക് യു, ഓ ലോർഡ്. എസ്തേറിന്റെ പുസ്തകം എല്ലാ ഭാഗവും നമ്മൾ വായിക്കുന്നില്ല, ഒന്നാം അധ്യായം ആ രാജാവ് നടത്തുന്ന, അഹോസ്യസ് രാജാവ് നടത്തുന്ന ആ വലിയ സദ്യയുടെ അവസാന ഭാഗം, ഏഴ് ഷണ്ടന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു, സുന്ദരിയായിരുന്നു. എന്നാൽ ഷണ്ടന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു, അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു. തുടർന്ന് ഇതാ അവിടെ എല്ലാ പ്രഭുക്കന്മാർക്ക് ഇരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എന്ത് ചെയ്യേണ്ടു എന്ന് ഇതാ രാജാവ് പ്രഭുക്കന്മാരോട് ചോദിക്കുന്ന സമയം, അതിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഒരു കൗൺസിലർ ഉത്തരം പറയാണ്. അതിന് മെമുഹ രാജാവിനോടും പ്രഭുക്കന്മാരോട് ഉത്തരം പറഞ്ഞു, എന്തെന്നാൽ വസ്തി രാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹോസ്യരസ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹോസ്യരസ് രാജാവ് വസ്തി രാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരാൻ കൽപ്പിച്ചാക്കിയാറേ, അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശ്വയിലും മേദ്യയിലും മേദ്യയിലെയും പ്രഭു പത്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹോസ്യസ് രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാത്ത വണ്ണം പാർശ്വരുടെയും മേദ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതുകയും രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. ഇത് രാജാവ് അംഗീകരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇത് മാനവകുലവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു സംഭവമായത്. ഈ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രസംഗിച്ച സന്ദേശങ്ങൾ അറിയാമെങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ദ ഗ്രേറ്റ് മാനേജ്മെന്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു സന്ദേശം ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു, യൂട്യൂബിൽ ഉണ്ടാകുമായിരിക്കാം. ആ ഗ്രേറ്റ് മാനേജ്മെന്റ് ചേഞ്ച് സംഭവിക്കുന്ന വെച്ചാൽ ഭൂമിയുടെ ഇതിനു മുമ്പുള്ള ദൈവം അധികാരിയാക്കി വെച്ചിരുന്നത്, ഈ ഭൂമിയുടെ അധികാരിയാക്കി വെച്ചത് കെരൂബ് വർഗത്തെയായിരുന്നു, ലൂസിഫറിനെ ആയിരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിക്രമം കണ്ടപ്പോ ദൈവം അവന്റെ മേലൊരു ന്യായവിധി വിധിച്ചു. ഇതൊക്കെ മുമ്പത്തെ സന്ദേശങ്ങളിലുണ്ട്. ന്യായം വിധിച്ചിട്ട് ഞാൻ നിന്റെ മധ്യയിൽ നിന്നൊരു തീ പുറപ്പെടുവിച്ചാൽ നിന്നെ നശിപ്പിച്ചു കളയും, നിന്നെ ഭസ്മമാക്കി കളയും. ഇതാ അതിന് ഒരു നിഴലാണ് ഈ കാണുന്നത്. ഇതാ വസ്തി രാജ്ഞി ആ പറയുന്ന ധിക്കരിക്കുന്ന ആ ദൂതന് അല്ലെങ്കിൽ ലൂസിഫറിന് തുല്യമാണ്. തുടർന്ന് ആ സ്ഥാനം മാറ്റിയിട്ട് ഇതാ രാജാവിനെ അനുസരിക്കുന്ന, രാജാവിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരുത്തിക്ക് ആ സ്ഥാനം കൊടുക്കുകയാണ്. ഇന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ തുടർന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം പറയാണ്, ഇവർ ഭൂമിയെ വാഴട്ടെ. നേരത്തെ ദുഷ്ടനായ ആ അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിച്ച ആ കെരൂബ് ലൂസിഫറാണ് വാണിരുന്നത് എങ്കിൽ ഇന്നും സർവ്വലോകം ദുഷ്ടതയർത്തി കിടക്കുന്നതാണ്. അവനെ മാറ്റിയിട്ട് അതിനു പകരം ഈ ഭൂമിയെ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന അതിനൊരു നിഴലാണ് ഈ സംഭവം. അങ്ങനെ വസ്തി രാജ്ഞിയെ നീക്കുവാനായിട്ട് ഇതാ രാജാവ് തയ്യാറാവുകയാണ്. അതിനുവേണ്ടിയാണ് ഇതാ ആളുകളെ അല്ലെങ്കിൽ യുവതികളെ ശേഖരിക്കുന്നത്. തുടർന്ന് നമുക്ക് കാണാം ആ യുവതികളെ ശേഖരിച്ചിട്ട് അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതായി പല മേഖലയിൽ നിന്നും യുവതികളെ ശേഖരിച്ചു. ആ ശേഖരിച്ചിട്ട് അവരെഴുതിയിരിക്കുന്ന കാര്യം അതിന്റെ രണ്ടാമത്തെ രണ്ടാം വാക്യം, അപ്പോൾ രാജാവിന്റെ സേവന്മാരായ ഭൃത്യന്മാർ പറഞ്ഞു, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളെ കന്യകമാരെ അന്വേഷിക്കട്ടെ. അങ്ങനെ കന്യകമാരെ അന്വേഷിച്ച് ഇതാ അവരെ അവർക്ക് കൊടുക്കുന്ന ഒരു ക്രമീകരണമാണ്. അതിന്റെ മൂന്നാം വാക്യം, രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷാൻ രാജധാനിയിലെ അന്തപുരത്ത് രാജാവിന്റെ ഷണ്ടനായ അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിച്ചേ, നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കട്ടെ. ഇന്ന് ദൈവം നമുക്ക് ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാ. എന്താണ് ദൈവത്തിന്റെ വചനം? നിന്റെ വചനമല്ലോ സത്യം, അങ്ങനെ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. ഇത് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. തുടർന്ന് ഇതാ രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിനും ബോധിച്ചു, അവൻ അങ്ങനെ തന്നെ ചെയ്തു. ഇതാ തുടർന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജയം പ്രജയിക്കുന്ന അവൻ ഇത് അവകാശമാക്കുന്നല്ലേ പറയുന്നത്. അവൻ ദൈവത്തിന്റെ മകൻ, അവർ എന്നേക്കും രാജാക്കന്മാർ. ഇന്ന് ആ സർവലോകം ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ദൈവം ജയം പ്രാപിക്കുന്ന ദൈവത്തിന്റെ മകൾ കൊടുക്കുകയാണ്. ഇതാ വസ്തി രാജ്ഞിയെ മാറ്റിയിട്ട് അതിന് പകരം ഈ കൂട്ടത്തിൽ അനേക സുന്ദരികളായ കന്യകമാർ എത്തിയിട്ടുണ്ട്. ഇതിൽ ആർക്ക് കിട്ടുമെന്ന് ഒരു ഐഡിയയുമില്ല. ഇവർക്ക് ശുദ്ധീകരണത്തിലുള്ള വസ്തുക്കൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്വർഗത്തിലെ ദൈവം, പ്രിയ മകനെ പ്രിയ മകളെ, എനിക്ക് നിങ്ങൾക്ക് ശുദ്ധീകരണത്തിലുള്ള വസ്തുവായ ഇതാ ആ അൺ അഡൾട്ടറേറ്റഡ് വേർഡ് ഓഫ് ഗോഡ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ട ഈ സമയം നമ്മുടെ ദൃശ്യം, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി അതിലേക്ക് പോകാതെ, ഓ കൊള്ളാലോ ഇത്, നമുക്ക് കുറെ പിൻപിലുള്ളത് സമ്പാദിക്കാൻ പറ്റിയ സമയമാണ്. ഇതിന് പകരം ആ എസ്തേർ തന്റെ പഴയ കുടില്, താൻ അനാഥ പെൺകുട്ടിയ, ആ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ, ആ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എല്ലാം പിറകിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഈ അവസരം മുതലെടുക്കുകയാണെങ്കിൽ അവൾ പരാജയപ്പെട്ടു പോകും മറ്റു സ്ത്രീകളെ പോലെ. പകരം അവൾ അതിലേക്ക് ഒന്നും തിരിഞ്ഞില്ല. അതിന്റെ സൈനാണ് അവൾ തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. ഒരേ ഒരു ലക്ഷ്യമാ തനിക്ക്, ഒരേ ഒരു ലക്ഷ്യം, അഹശ്വരോശ് രാജാവിന്റെ രാജ്ഞിയാകണം. പ്രിയ കുഞ്ഞെ, എനിക്ക് നിങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം, ക്രിസ്തു എന്ന മണവാളന്റെ കാന്തയാ എനിക്ക് മാറണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം, ക്രിസ്തു എന്നെ അംഗീകരിക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് എങ്കിൽ, പ്രിയ കുഞ്ഞെ, നീ ക്രിസ്തുവോട് ഏകാഗ്രത വിടാതെ നീ നിലകൊള്ളുന്നുവെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സ്വർഗത്തിൽ ദൈവം എന്നെയും നിങ്ങളെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ താഴേക്ക് വായിക്കുമ്പോ അവർ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ലോർഡ് ഐ ലവ് യു. ദാ എസ്തേറും അവിടെ ചെന്നു, ധാരാളം യുവതികൾ അവിടെ വന്നു, എല്ലാം ഞാൻ വായിക്കുന്നില്ല. ലോർഡ് ഐ ലവ് യു. തുടർന്ന് ഇതാ രാജധാനിയിലേക്ക് എസ്തേർ വന്നു എന്ന് പറയുന്നു. എസ്തേർ വന്നു കഴിഞ്ഞ ഉടനെ ഇതാ രാജധാനിയുടെ അന്തപുരത്തിന്റെ വിചാരകനായ ഷണ്ടനാണ് ഹേഗായി. ഹേഗായിക്ക് ഈ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ ഇതാ അയാൾക്ക് ഇവളെ ബോധിച്ചു, വളരെ പ്രിയമായി എന്നതിന്റെ അർത്ഥം. അതായത് സൗമ്യതയുള്ള വ്യക്തിയെ, ദൈവത്തിന്റെ തേജസ് റേഡിയേറ്റ് ചെയ്യുന്ന വ്യക്തിയെ ഇതാ അവരെ അംഗീകരിക്കുവാനായിട്ട് ഇടയാക്കുവാൻ ദൈവം ഇടയാക്കും. അത് ദൈവത്തിന്റെ ദയയാ, ദൈവത്തിന്റെ ഒരു ഫേവറാ. ഇതാ അവിടെ എഴുതിയിരിക്കുക, അവൾ വന്ന ഉടനെ തന്നെ ഇതാ അതിന്റെ 9-ാം വാക്യം, ആ യുവതിയെ അവൻ, അതായത് ഹേഗായിക്ക് ബോധിച്ചു. പുള്ളിക്കാരൻ ഷണ്ടനാണ്, അവരോട് പക്ഷം തോന്നി. അവൻ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവനത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവരുടെ ബാല്യക്കാരത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്തേക്ക് ആക്കി. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ നാളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. ആ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ദൈവത്തിന് ഇഷ്ടമായ ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാകുകയും ചെയ്യും. ഇതാ തുടർന്ന് താഴേക്ക് പറയുകയാണ്, ഇതാ എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അത് അറിയിക്കരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. അപ്പോഴും തന്റെ വളർത്തപ്പനെ അനുസരിക്കുന്ന ഒരു സ്വഭാവം ആ സഹോദരിക്കുണ്ടായിരുന്നു. ഇത് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, ഇതാ ഓരോ യുവതിക്കും 12 മാസം, അതായത് 1 വർഷം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം, വീണ്ടും 6 മാസം, 1.5 വർഷം, 6 മാസം മൂർത്തൈലവും അതാ 6 മാസം സുഗന്ധ വർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. നമ്മുടെ ശുദ്ധീകരണ കാലം തികയുമ്പോൾ നമ്മളും പോണോട്ടോ മക്കളെ, നമ്മുടെ ശുദ്ധീകരണ കാലം തികയുമ്പോൾ നമ്മളും പോണോട്ടോ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശുദ്ധീകരണ കാലമാ. ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതും നല്ലതാകലും ചെയ്യതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നമ്മളും പോണോട്ടോ, നമ്മളും പോണോട്ടോ. ഇപ്പൊ പിൻപിലുള്ളതിനെ പിടിച്ചുകൊണ്ട് ഇരിക്കരുത്, മുമ്പിലുള്ളതിനെ ലക്ഷ്യമാക്കി പൊക്കോളണം, നമ്മളും പോണം. അവർ എഴുതിയിരിക്കുകയാണ്, ഇതാ അങ്ങനെ അവരുടെ ശുദ്ധീകരണ കാലം തികയുമ്പോൾ ഓരോരുത്തർക്ക് അഹോശേരിസ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധി ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം, ശ്രദ്ധിച്ചു കേട്ടോളൂ, അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. ഇത് നമ്മുടെ കർത്താവ് എന്ത് ചോദിച്ചാലും തരും, നോ പ്രോബ്ലം. ഗ്ലോറി, എന്ത് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ചോദിക്കുന്നത് എന്താണ്? പിൻപിലുള്ളതിനാണോ മുൻപിലുള്ളതാണോ? ഏതാ നമ്മൾ ചോദിക്കുന്നത്? ഏതാ നമ്മൾ ചോദിക്കുന്നത്? പിൻപിലുള്ളതാണോ മുൻപിലുള്ളതാണോ? ഇതാ വിഷയം. എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്ത് കൊടുക്കുന്നതാണ് ചോദിക്കണേ. അതിന് പകരം മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം കിട്ടും. ഏതാണ് നമ്മുടെ പ്രയോറിറ്റി? ഏത് ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുന്നത്? മുൻപിലുള്ളതിനെ അന്വേഷിക്കാൻ പറയുന്ന ക്രിസ്തുവിനെയാണോ, അതോ പുറകിലുള്ളതിനെ അന്വേഷിക്കാൻ പറയുന്ന ക്രിസ്തുവിനെയാണോ? ഏത് നമ്മൾ അന്വേഷിക്കുന്നേ? ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളോട് എത്തത്തില്ല. ഞാൻ നിങ്ങളെ ക്രിസ്തുവുമായി ഇതാ വിവാഹ നിശ്ചയം ചെയ്തു, നിങ്ങളെ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇനി അവസാനം കർത്താവ് നിങ്ങളെ തുപ്പിക്കളഞ്ഞാൽ ഒരു കാര്യവുമില്ല. അഹോശേരിസ് നിന്നെ അംഗീകരിച്ചാലേ നിനക്ക് രാജ്ഞിയാകാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിയ സഹോദരരെ, ക്രിസ്തു നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ ഇവിടെ പറ്റുകയില്ല. ഇവിടെ താഴേക്ക് വായിക്കുകയാണ്, താഴേക്ക് പറയുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ലോർഡ് ഐ ലവ് യു. സന്ധ്യാസമയത്ത് അവർ ചൊല്ലുമ്പോൾ അവൾ ചൊല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ടനായ വെപ്പാട്ടിയുടെ പാലകരായ ഇതാ മറ്റൊരു വിചാരണയിലുള്ള 2-ാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചിട്ടല്ലാതെ പിന്നെ അവൾക്ക് രാജധാനിയിൽ ചെന്നുകൂടാ. ഇതാ ഇനി അപ്പോ അടുത്തത് ശ്രദ്ധിച്ചേ, ഇനി 15-ാം വാക്യം എസ്തേറിനെ കുറിച്ച് എഴുതിയിരിക്കുക. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചുറ്റപ്പൻ അബിഹൈലിന്റെ മകളായി എസ്തേറിനെ രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോ, ശ്രദ്ധിച്ചോ, അവൾ രാജാവിന്റെ ഷണ്ടനും അന്തപുര പാലകനുമായി ഹേമായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. ശ്രദ്ധിച്ചേ, ആ ഹേഗായിക്ക് എന്തൊക്കെയോ വേണം, ഈ ഒന്ന് മേടിച്ചിട്ടാ. അതുമാത്രമല്ലാതെ അവൾ തനിക്കു വേണ്ടി ഒന്നും ചോദിച്ചില്ല. ചില ദൈവാസന്മാർ പ്രസംഗം കഴിയുമ്പോൾ എന്തെങ്കിലും വേണ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരോട് അറിവ് പറയുന്നത്, എന്റെ കൂടെ വന്നവർക്ക് എന്തെങ്കിലും കൊടുത്തേ. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ ഹേഗായിക്ക് എന്തെങ്കിലും കൊടുക്കാൻ അല്ലാതെ തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് പറയാണ്, എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി.
ശ്രദ്ധിച്ചേ, എസ്തേറിനെ കണ്ട എല്ലാവർക്കും എന്തിയ ഈ എസ്തേറിന്റെ പ്രത്യേകത? ദാറ്റ്സ് എ മീക്ക്നെസ്, അതാണ് സൗമ്യത. പ്രിയ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ദൈവം മറ്റുള്ളവരെയും നമ്മളോട് പ്രീതിയുള്ളവരാക്കി മാറ്റും. ഏത് മറ്റുള്ളവരെ? ദൈവത്തിന് പ്രസാദമുള്ളവരെ. ഓ പ്രിയ സഹോദരങ്ങളെ, ഇത് താഴേക്ക് വരുമ്പോ ഇതാ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അതിന്റെ 17-ാം വാക്യം, രാജാവ് എസ്തേറിനെ, എസ്തേറിനെ കണ്ട ഉടനെ തന്നെ എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. എന്ത് എസ്തേറിന്റെ പ്രത്യേകത? അവളെ ആ രാജാവ് കണ്ടാ മാത്രമല്ല, ആര് കണ്ടാലും അവളെ ഉടനെ അങ്ങ് ഇഷ്ടപ്പെടുകയാ, ഉടനെ ഇഷ്ടപ്പെടുക. കാരണം അവളുടെ അകത്ത് അവൾ ധരിച്ചിരിക്കുന്ന ആഭരണമാണ്, മീക്ക്നെസ്. ഉടനെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു, അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. വസ്തിക്ക് പകരം, കുഞ്ഞേ, സർവലോകോ ഇന്ന് പിശാച് വാഴുകയാ, അതിന് പകരം നിന്നെ രാജാവാക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇതാ കർത്താവ് യേശു പറഞ്ഞ, ചെറിയ ആട്ടിൻകുട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജത്വം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ഈ കിരീടം നിങ്ങൾക്ക് വേണ്ടേ? ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ആ ജീവിതത്തിനോടുള്ള കിരീടം, ജീവ കിരീടം തരുവാനായിട്ടണിയ. അത് ആരാധിച്ചു നടന്നുകൊണ്ട് മാത്രമല്ല, മറ്റു സ്ത്രീകളൊക്കെ ഇതാ ഇതേപോലെ തന്നെ രാജാവിന്റെ എല്ലാ ശുദ്ധീകരണ പ്രവൃത്തികളൊക്കെ ചെയ്തെങ്കിലും അവരുടെ മനസ്സ് മാറിയില്ല, അവരുടെ മനസ്സ് പിൻപിലേക്കായിരുന്നു. അതുകൊണ്ട് അവരുടെ യാത്രയില് അവരെ തങ്ങൾക്ക് മേടിച്ചു കൂട്ടാവുന്നതെല്ലാം മേടിച്ചു കൂട്ടി. എന്നാൽ ഈ എസ്തർ ഈ യാത്രയില് തനിക്കൊന്നും വേണ്ട, തനിക്ക് വേണ്ടത് തന്റെ മുൻപിലുണ്ട്, പിൻപിലുള്ളതല്ല. ഇനി താൻ പിൻപിലേക്ക് തിരിയുന്നതേ ഇല്ല അവിടെ പോയി ജീവിക്കാൻ, പകരം ഞാൻ എന്റെ രാജാവോടുകൂടെ ജീവിക്കാൻ പോവുകയാണ് എന്നൊരു ഒറ്റ ബോധ്യത്തോടുകൂടെ അവൾ മുന്നോട്ടേക്ക് പോയി. ദൈവം ആ ലക്ഷ്യബോധമുള്ള ആ സ്ത്രീക്ക് ആ സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി. പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു, ഈ ഒരു ദിവ്യ സ്വഭാവം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ജീവിതത്തിൽ ഈ ദിവ്യ സ്വഭാവം ഉണ്ടെങ്കിലേ ദാ നമുക്ക് ഇവിടെ ജയമെടുക്കാൻ പറ്റൂ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് പിൻപിലുള്ളതിനെ മറക്കണം, മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കണം. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ തെളിയും, ദൈവിക വിഷയവുമായി. ദൈവത്തിന്റെ വചനം ഒരു ഭാഗത്ത് പറയുന്നു, ദൈവാനുമതിക്ക് മറ്റൊരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം, ദൈവിക വിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ, അതായത് പിൻപിലുള്ളതിൽ സമ്പന്നനാകുന്ന ഏവന്റെയും അവസ്ഥ ഇതായിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓ ലോർഡ് ഐ ലവ് യു, 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓ ലോർഡ് ഐ ലവ് യു, നമ്മളെ ദൈവസന്നിധിയിൽ യോഗ്യതയുള്ളവരാക്കുവാൻ, ഒരു രാജാവിന്റെ സന്നിധിയിൽ യോഗ്യതയുള്ളതാക്കുവാൻ തക്കവണ്ണം അവർ പുറമേയുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു അല്ലേ? പക്ഷേ ക്രിസ്തു എന്ന രാജാവിന്റെ മുമ്പിൽ നമ്മളെ യോഗ്യരാക്കണമെങ്കിൽ നമ്മൾ അകമേയുള്ള സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കണം. അകമേയുള്ള സൗന്ദര്യ വസ്തു, അകമേ നമ്മൾ ബ്യൂട്ടി ആകണം. 1 പത്രോസ് 3:4 പറയുന്നത് അകമേയുള്ള സൗന്ദര്യ വസ്തുവാണ്, അകമേയുള്ള സൗന്ദര്യ വസ്തു. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ബ്യൂട്ടി പാർലറിൽ പോകണം. സെലക്ഷൻ വേണ്ടേ? സെലക്ഷൻ അവർ എഴുതിയിരിക്കുകയാണ് അതിന്റെ 3:4 മലയാളത്തില്, ഞാൻ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ, അതായത് ഒരിക്കലും അവസാനിക്കാത്ത ആഭരണമായ
ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാവുന്നു. വിലയേറിയത് ശ്രദ്ധിച്ചേ, നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഒരാൾ നടന്നു വരുന്നു, ഫംഗ്ഷന് ഒരാൾ സൈക്കിളിൽ വരുന്നു, ഒരാള് ഇതാ ഒരു മാരുതിയുടെ കാറിൽ വരുന്നു, ഒരാള് ഇതാ ഒരു BMW വരുന്നു. നിങ്ങൾ ആർക്കായിരിക്കും കൂടുതൽ വില കൊടുക്കുന്നത്? എല്ലാവർക്കും രണ്ട് കാല്, രണ്ട് കണ്ണ്, ഒരു മൂക്ക്, രണ്ട് ചെവി, ആർക്കായിരിക്കും വില കൊടുക്കുക? BMW വന്ന ആൾക്കാ വില കൊടുക്കുക. അപ്പോ ആ വ്യക്തിയുടെ പുറമേ ഉള്ളത് ആ വ്യക്തിക്ക് വില കൊടുത്തു, ശരിയല്ലേ? അത് മനുഷ്യൻ. എന്നാൽ സ്വർഗത്തിന് ദൈവം ആ വ്യക്തിയുടെ പുറമേ ഉള്ളതിനല്ല, ആ വ്യക്തിയുടെ അകമേ ഉള്ളതിനനുസരിച്ച് ആ വ്യക്തിക്ക് വില കൊടുക്കും. ഇതാണ് പറയുന്നത്, അത് ദൈവസന്നിധിയിൽ വിലയേറിയത് തന്നെ. ദൈവസന്നിധിയിൽ വിലയേറിയതാണത്. കുഞ്ഞ ഈ ആഭരണം ഇട്ടുകൊണ്ട് പോണം. ഏതാണ് ആഭരണം? സൗമ്യതയും സാവധാനതയുമുള്ള അകത്തെ മനുഷ്യൻ, സൗമ്യമായ സ്വഭാവം, താഴ്മയുള്ള സ്വഭാവം ധരിച്ച അകമയ മനുഷ്യൻ, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. വിലയേറിയതാ ആ വ്യക്തിയെ കാണുമ്പോ അവിടെ സെലക്ഷൻ നടക്കും. ഇതാ കർത്താവായ യേശു മത്തായി 11:29 പറയുന്നത്, ഞാൻ സൗമ്യതയും, ദൈവപുത്രനെ കുറിച്ച് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എന്നോട് പഠിച്ച് ഇതേ സ്വഭാവം നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കണം. ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്നേ, ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. മക്കളെ, സെലക്ഷൻ വേണ്ടേ നമുക്ക്? എസ്തറിനെ പോലെ നമ്മളെ സെലക്ട് ചെയ്യണ്ടേ? ദൈവസന്നിധിയിൽ വിലയേറിയ നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ കയ്യിൽ വേണോ? പിന്നെ നിങ്ങൾ ഇത് അകത്തുണ്ടെങ്കിൽ നിങ്ങൾ പുറമേ വലിയ സൗന്ദര്യത്തിനൊന്നും പോകണ്ട. നിങ്ങളുടെ തൊക്ക് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും, തൊക്ക് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. സമയത്തെ കുറിച്ച് പലതും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇതാ NLT എഴുതി എഴുതിയിരിക്കുന്നത്, അകത്തെ സൗന്ദര്യം എന്ന് എഴുതിയേക്കണേ. നിങ്ങൾക്ക് ഇതാ അത് NIV അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ വായിക്കാം. യു ഷുഡ് ക്ലോത്ത് യുവർസെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ ധരിപ്പിക്കണം. ഇൻസ്റ്റെഡ് വിത്ത്, അതായത് ഒന്നിന് പകരം, ദ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം വിത്തിൻ. ഹലോ, ശ്രദ്ധിച്ചേ, ദ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം വിത്തിൻ. സഹോദരന്മാരെ, സഹോദരിമാർക്ക് മാത്രമായിട്ട് ഇത് വിട്ടുകൊടുക്കല്ലേ? ഇത് അയ്യോ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടതാ. അതുകൊണ്ട് ഇത് അവർക്കാണ്. ദ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം വിത്തിൻ, നമ്മുടെ അകത്തൊന്ന് വരുന്ന സൗന്ദര്യം. ഹല്ലേലൂയ. സൗമ്യതയുള്ള സ്ത്രീ തന്റെ സൗന്ദര്യത്തെ ഇരട്ടിപ്പിക്കും, ഇരട്ടിപ്പിക്കും. ദ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം വിത്തിൻ, നമ്മുടെ അകത്തുനിന്ന് വരുന്ന സൗന്ദര്യം. ഹല്ലേലൂയ. ദ അൺഫെയിലിംഗ് ബ്യൂട്ടി, അയ്യോ അത് അത് പറന്നു പോകത്തില്ല. ചിലർ പറയും, ഇപ്പൊ എന്തു പറ്റി ബ്രദറെ, ഇട്ട പൗഡറൊക്കെ ഒഴുകുകയാ വേർത്തിട്ട്, സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാ. അത് ഫെയ്ഡാകാൻ തുടങ്ങി, അത് ഫെയ്ഡാകാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ മുത്തി, അയ്യോ ചുമന്ന ചായം കയ്യിൽ വന്നല്ലോ. കാരണം കുറച്ച് സമയം കഴിയുമ്പോ പിന്നെ അതൊക്കെ ഫെയ്ഡാകാൻ തുടങ്ങും, ഒഴുകാൻ തുടങ്ങും. അതിൽ കൂടി ഇത് കൂടി ഒക്കെ അത് ഫെയ്ഡാകുന്ന. പക്ഷെ ഈ ബ്യൂട്ടിയോ, ഇത് അകത്തൊന്ന് വരുന്നതാണ്, അത് ഫെയ്ഡാകത്തില്ലെന്ന പറയുന്നത്. ദ അൺഫെയ്ഡിംഗ് ബ്യൂട്ടി ഓഫ് എ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് വിച്ച് ഈസ് സോ പ്രീഷ്യസ് ടു ഗോഡ്. ദൈവത്തിന് വളരെ വിലയേറിയത് ഈ സാധനം, വളരെ വിലയേറിയത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സന്ദേശം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവയില്ലാത്തവനോ കുരുടനത്രേ. ഗ്ലോറേ, ഹല്ലേലൂയ. അപ്പോ ഒരു പ്രാവശ്യം വീട് ജനിച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയല്ല. ഞങ്ങളെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു, അന്തപുരത്തിലാണ് ഞങ്ങൾ ഇപ്പോ. ഇതാ 1.5 വർഷം ഞങ്ങൾ രാജാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ വചനം കിട്ടുന്ന ഒരു ദൈവദാസനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാതെ ഈ അകത്തൊന്നും വ്യാപരിക്കുന്ന സൗന്ദര്യം നമ്മുടെ ജീവനത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മളെ ദൈവസന്നിൽ സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായി മാറണം. അത് ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതാകണമെങ്കിൽ പുറത്തെ നമുക്ക് കാറ് കൊണ്ടോ വീട് കൊണ്ടോ അതൊക്കെ മനുഷ്യൻ ബഹുമാനിക്കും, വില കൂട്ടും. എന്നാൽ ദൈവത്തിനുള്ളിൽ വിലയേറുന്നതാകുക നിന്റെ നിന്റെ വസ്തുവകയല്ല, നിന്റെ ജീവനാധാരം പകരം നിന്റെ അകത്തെ സൗന്ദര്യമാ. ആ ദൈവപുത്രനായി നീ അകത്ത് വെളിപ്പെടുന്നതാ നിന്റെ ജീവനാധാരം. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ,
ദീർഘ ദൈവദാസന്മാരെ, നിങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം, നമ്മളെല്ലാവരും ഈ അകത്തെ ആവരണം ധരിച്ച് അകത്തുനിന്ന് വരുന്ന സൗന്ദര്യം ഇതാ, അത് നമ്മളുടെ ഇന്നുള്ള സൗന്ദര്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് അടിയാവും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾക്ക് ഇന്നുള്ള സൗന്ദര്യം മൾട്ടിപ്ലൈ ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ? ഒരു പുറമേയുള്ള അലങ്കാരം കൂടാതെ, ഒരു ചായവും കൂടാതെ മൾട്ടിപ്ലൈ ചെയ്യണോ? ഈ എസ്തേർ തന്റെ ജീവിതത്തിൽ നയിച്ച ബൈബിൾ നമ്മളോട് ആജ്ഞാപിക്കുന്ന, ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കുന്ന ഈ ഒരു സൗന്ദര്യ വസ്തു യേശു ഉപയോഗിച്ച, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയ എന്റെ നുഖമേറ്റി എന്നോട് പഠിപ്പിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വിലയേറിയവരാണ്. നമ്മൾ അവിടെ ക്വാളിഫൈ ചെയ്യപ്പെടുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ ഇടയാകും. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എസ്തേർ കീഴടങ്ങിയിരുന്നത് പോലെ നമ്മളും കീഴടങ്ങിയിരിക്കും. അവൾ രാജകൊട്ടാരത്തിൽ വന്നിട്ടും ഈ 127 സംസ്ഥാനത്തിന്റെ രാജ്ഞിയായി കിരീടം ധരിച്ചിട്ടും തന്റെ വളർത്തപ്പനായ ആ കാവൽക്കാരന് വീണ്ടും കീഴടങ്ങിയിരിക്കുക. ഒരുപക്ഷെ നിന്റെ പ്രിയമകനെ, പ്രിയമകളെ, ശ്രദ്ധിച്ച് പ്രിയമകളെ, നിന്റെ ഭർത്താവ് നിന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞതായിരിക്കാം, പക്ഷേ നിനക്ക് കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. സൗമ്യത കിട്ടിയാൽ നിനക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റും. നിന്റെ ഭർത്താവിനേക്കാൾ ശമ്പളം നീ കൂടുതൽ വാങ്ങിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് നിനക്ക് കീഴടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. പക്ഷേ ഈ മീക്കിനെസ് കിട്ടിയാൽ നീ കീഴടങ്ങിയിരിക്കും. 127 സംസ്ഥാനത്തിന്റെ രാജ്ഞി വെറും ഒരു കാവൽക്കാരന് കീഴടങ്ങിയിരിക്കുക. നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അതും കാണാൻ കഴിയും. വീണ്ടും അവൾ മോർദേക്കായ്ക്ക് കീഴടങ്ങിയിരുന്നു. ഇതാ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അപ്പൻ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും നിങ്ങൾ വലിയ വിദ്യാഭ്യാസം കിട്ടിയവനാണെങ്കിലും ആ പിതാവിന് കീഴടങ്ങിയിരിക്കെ, ആ പിതാവിന് കീഴടങ്ങിയിരിക്കെ, ഇത് താഴ്മയാ, സൗമ്യതയാ, കീഴടങ്ങിയിരിക്കെ. ഇത് വരുമ്പോൾ നിങ്ങൾ ദൈവസന്നിൽ വിലയേറിയതാ. നിങ്ങൾക്ക് പഠിക്കാൻ വലിയ കഴിവില്ലയോ? നിങ്ങൾ കഷ്ടി വാച്ചിനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളോ? ദൈവം നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് തരും. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിനാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ദൈവം നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ തരും. നിങ്ങൾ ഡിസ്റ്റിങ്ഷനാണോ പഠിച്ചിട്ടുള്ളത്? ദൈവം നിങ്ങൾക്ക് അതിലും ഉയർന്ന അളവ് തരാനായിട്ട് അടിയാ. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം പ്രിയരെ ദൈവസന്നിൽ വിലയേറിയതായി മാറുവാനായിട്ട് ഈ ഇടയാകട്ടെ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വളരെ അധ്വാനിച്ചു, വളരെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയപ്പോഴോ അത് കുറഞ്ഞുപോയി. എന്താ കാര്യം? ദൈവം പറഞ്ഞ വ്യവസ്ഥയെ ബഹുമാനിക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയി. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയാകരുത്. ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് കീഴടങ്ങാം. ദൈവ പ്രവൃത്തികൾ നമ്മളിവിടെ നടത്താൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൈ കെട്ടിയിരിക്കരുത്, നമ്മുടെ കൈ അഴിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെ അപമാനിക്കരുത്. ഇവിടെയൊക്കെ ദൈവ വ്യവസ്ഥയ്ക്ക് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ നാം താഴ്മയുള്ളവരാണ്. താഴ്മയുള്ളവന് മാത്രമേ ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുകയുള്ളൂ. സൗമ്യത അതിനേക്കാളും വലിയ വലിയ മറ്റൊരു ലെവല്ല, അതിപ്പോ പറയാനുള്ള സമയമില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം നമ്മളൊന്ന് വായിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മയിലേക്ക് പോകണമോ? ദൈവം വെച്ച വ്യവസ്ഥ കീഴടങ്ങുന്നു. 1:6 ഹഗ്ഗായി 1:6 ജീവിതത്തിൽ എപ്പോഴും ഒരു പാഠമായിട്ട് എടുത്തോളണം. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. പലർക്കും പരാതിയുണ്ട്, ബ്രദറെ ഞാൻ എന്തോരം പണിയെടുത്തെന്നറിയാമോ, പക്ഷെ എനിക്കൊന്ന് വളരെ തുച്ഛമായിട്ട് കിട്ടുന്നുള്ളൂ ബ്രദറെ. സ്റ്റുഡൻസിന് പരാതിയുണ്ട്, ഞങ്ങൾ എന്തോരം പഠിച്ചെന്നറിയാമോ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കുറവാ. പിന്നെ ചിലർക്ക് അതിന്റെ ഓപ്പോസിറ്റാ, ബ്രദറെ ഞങ്ങൾ കുറച്ചേ പ്രതീക്ഷിച്ചോളൂ, പക്ഷേ ദൈവം ഞങ്ങൾക്ക് കൂടുതലാ തന്നെ. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ വരണം, ഏത് കാറ്റഗറിയിൽ വരണം, നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനീയത്തിനും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. എന്നിട്ട് പറയുന്നു, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു,
കൂലിയൊക്കെ വാങ്ങിച്ചു, എല്ലാം സഞ്ചിയിലിട്ടു, വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ ഇത് കുറച്ചേ കാണുന്നുള്ളൂ. എവിടെ പോയി? അവിടെ കൊടുത്തു, കുറെ ആശുപത്രി കൊടുത്തു, കുറെ ടാക്സുകാരന് കൊടുത്തു, കുറെ ഇതാ ഫൈൻകാരന് കൊടുത്തു, കുറെ ആശുപത്രി കൊടുത്തു, കുറെ 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 കൊടുത്തു, ഒന്നും കാണുന്നില്ല ബ്രദറെ. ഈ ഒരു അവസ്ഥയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പകരം ദൈവത്തിന് വചനം പറഞ്ഞത്, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കേ, ദൈവം പറഞ്ഞ വേല നീ ചെയ്യ, നിന്നെ ഏൽപ്പിച്ച ചെയ്യ്, നിനക്ക് കിട്ടേണ്ടത് ദൈവം തന്നിരിക്കും, അത് നിന്നോട് ചേർക്കപ്പെടും. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതാ നിങ്ങൾ ആലയം പണിയുന്നില്ല. ഇന്ന് നമ്മുടെ ജീവർ നമ്മളെ ഏൽപ്പിച്ചത് ആലയം പണിയാണ്. അവർ എഴുതിയിരിക്കുന്നു അതിന്റെ 8-ാം വാക്യം, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കി, നിങ്ങളുടെ വഴികളെ ഒന്ന് അവനവം തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങൾ മലയിൽ ചെന്ന് ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. ആലയം പണിയാതെ അവനവന്റെ കാര്യം നോക്കി നടക്കുക, അതുകൊണ്ടാ കുറഞ്ഞു പോണേ. ദൈവം വച്ച വ്യവസ്ഥ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ ദൈവം വസിക്കേണ്ടതിന് ആലയമായി പണിതു വരുന്നു. ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ, ആ ദൈവത്തിന് കീഴടങ്ങിയിരിക്കാൻ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ഒരാലയമായി നമ്മളെ പണിയുക. ഇതിൽ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ ഇതിനു വേണ്ടി എന്ത് പാർട്ടാ ദൈവം വെച്ചിരിക്കുന്നത്, അത് നാം ചെയ്യാനായിട്ട് ഇടയാകണം. പ്രിയ കുഞ്ഞെ, നീ അത് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം മറ്റൊരിടത്തുനിന്ന് ദൈവം അത് ചെയ്യിപ്പിക്കും, അത് നിന്റെ ജീവിതത്തിന് വലിയ നഷ്ടമായി തീരും. ഇത് നമ്മുടെ ശുദ്ധീകരണ കാലമാ. ആ 1.5 വർഷം ആ കന്യകമാർ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, അതുകൊണ്ട് ദൈവവചനത്തെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ശുദ്ധിയുള്ള ദൈവത്തിന്റെ വചനം മാത്രം ഉപയോഗിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം, തിന്മ, അശുദ്ധി, അസൂയ, ദുസ്വഭാവം, തിന്മകള്, ഇതൊക്കെ മാറ്റപ്പെടുവാൻ നമ്മൾ വചനം എന്ന പാല് കുടിക്കണം. പക്ഷേ അങ്ങനെ എല്ലാവരും എഴുതിയിരിക്കുന്നത് വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിപ്പിക്കും. മായ ഉണ്ടാകരുത്. ക്രിസ്തു എന്നും ആത്മാവെന്നും സുവിശേഷം എന്നും പേരിട്ട പോരാ, ആ എങ്ങോട്ടേക്കാണ് അതിന്റെ ലക്ഷ്യം? എന്റെ ബൈബിളിലെ ക്രിസ്തുവിന്റെ ലക്ഷ്യമാണോ എന്നെ കൊണ്ടുപോകുന്നത്, അതോ എന്റെ പ്രശ്നം മാറ്റുന്ന ക്രിസ്തു മാത്രമായിട്ട് ഒതുങ്ങുകയാണോ? ഒന്ന് മനസ്സിലാക്കിയാട്ടെ. ബൈബിളിലെ ക്രിസ്തുവിന് ആഗ്രഹമുണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്നും, അതിനു മുമ്പ് ആഗ്രഹമുണ്ട് എന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മരണം മാറണം, എന്നെ കണ്ടെത്തണം, എന്നെ ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റണം. അങ്ങനെ ഈ ഭൂമിയുടെ ഭരണം ദൈവം, കിങ്ഡം ആ ചെറിയ ആട്ടിൻകൂട്ടത്തിന് ദൈവം ഏൽപ്പിക്കും. അങ്ങനെ വസ്തിയെ മാറ്റി എസ്തേറിനെ രാജ്ഞിയാക്കിയതുപോലെ പിശാചിനെ മാറ്റി മകനെ മകളെ നിന്നെ ഈ ഭൂമിയുടെ ഭരണാധികാരിയാക്കുവാൻ നിന്റെ അപ്പൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേ ക്രിസ്തു എന്ന രാജകുമാരൻ നിന്നെ പേര് പറഞ്ഞ് വിളിച്ച് നിന്റെ തലയിലേക്ക് കിരീടം തരുമോ? ഇങ്ങനെ പോയാൽ കിരീടം തരുമോ? മറ്റ് രാജ്ഞിമാര്, സോറി, ആ യുവതികൾ തള്ളപ്പെട്ടതുപോലെ നമ്മളും തള്ളപ്പെടുമോ? കർത്താവ് വചനം പറയുന്നു, കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മളെ നേടി. പക്ഷെ ഈ ലോകയാത്രയിൽ കർത്താവിൻ്റെ ഉള്ളിലെ വിശുദ്ധ വിളിയായ ദൈവരാജ്യം നേടാൻ കഴിയും. 3 നേട്ടങ്ങൾ ഒന്നുകൂടി പറയാം, പ്രാർത്ഥിക്കാൻ പോവുക, ശ്രദ്ധിച്ചു കേട്ടു. കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മളെ നേടി. ആ യുവതികളായ കന്യകമാരെ ഓരോരുത്തരെയും അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നു, അഹോശ്രസ് അവരെ നേടി. പക്ഷേ ആ 1.5 വർഷത്തെ ശുദ്ധീകരണത്തിലൂടെ ഈ കന്യകമാർ ആര്? അഹോശ്രസിനെ നേടും. വിശുദ്ധ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ നേടേണ്ടതിന്, ഓൾറെഡി ക്രിസ്തു എന്നെ നേടിക്കഴിഞ്ഞതാ, ഇനി ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് സകലതും എന്റെ പിൻപിലുള്ളതിനെ എല്ലാം ചപ്പും ചവറും എന്ന് എഴുതും. ഇനി പുറയിലേക്കല്ല നോക്കേണ്ടത്, മുൻപിലേക്ക് നോക്കുക, മുൻപിലേക്ക് നോക്കുക, മുൻപിലേക്ക് നോക്കുക. കണ്ണിലടയട്ടെ, അവനവൻ അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഞാൻ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്? എന്റെ ജീവിതകാലത്ത് ഞാൻ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്? പുറകിലേക്കാണോ അതോ പുറകിലുള്ളതിനെ മറന്ന് മുൻപിലേക്കാണോ? അവനവൻ അവനവൻ തന്നെ ശോധന ചെയ്യുക. ആ കന്യകമാർ എസ്തേറിനെ സംബന്ധിച്ച് വ്യത്യസ്തമുള്ളവരായിരുന്നു. എസ്തേർ തനിക്ക് പുറകിൽ ജീവിപ്പാനുള്ളതല്ല അന്വേഷിച്ചു, അതിനെ അവൾ മറന്നു. തനിക്ക് ഏക ലക്ഷ്യമേ ഉള്ളൂ, അഹോസ്റ്റലസിന്റെ രാജ്ഞിയായി മാറും. ഇതേപോലെ ക്രിസ്തുവിന്റെ കാന്തിയായി മാറണം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കണം, എന്നെ തുപ്പിക്കളയരുത്. അങ്ങനെ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പിൻപിരുള്ളതിനെ ഉപേക്ഷിക്കുന്നു, സകലതും ചപ്പും ചവറുമെന്ന് ഞാൻ എണ്ണുന്നു. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അങ്ങനെ വല്ലവിധേനയും മരിച്ചവരെന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വച്ച. പ്രിയമകനെ, പ്രിയമക്കളെ, എന്റെ നിങ്ങളുടെ ചിന്ത ഏതാ? ആ മറ്റ് കന്യകമാർ തള്ളപ്പെട്ടതുപോലെ നാം തള്ളപ്പെടുമോ? ക്രിസ്തു നമ്മളെ തുപ്പിക്കളയുമോ? നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല. കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ട്. ലോകം നിന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ട്. രണ്ട് യജമാനെ ഒരുമിച്ച് സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഏതെങ്കിലും ഒന്നിനെ തള്ളിയേ പറ്റൂ. ഏതാണ് എന്റെ ജീവിതത്തിൽ ഇതിന്റെ ജീവിതം പുറയിലേക്ക് തിരിഞ്ഞതിന്റെ കാരണം എന്താണ്? വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ് ഇതിന്റെ കാരണം. ലോകത്തുള്ളതെല്ലാം കേട്ട് മിക്സായി പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കേണ്ടതിന് പകരം ലോകത്തുള്ളതെല്ലാം കേട്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അകത്തെ എനർജി, സ്പിരിച്വൽ എനർജി ഡൈവേർട്ടായി കിടക്കുന്ന ഒരു തലമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പൊ കാണിച്ചു തരുന്നത്. നല്ലൊരു പങ്ക് ജനത്തിന്റെ സ്പിരിച്വൽ എനർജി ഡൈവേർട്ടായിട്ട് കിടക്കുകയാ. അതിൽ ഇടുക്കുവാതിലൂടെ കിടപ്പാൻ നിന്റെ പൂർണ്ണ ആത്മാവും പൂർണ്ണ ഹൃദയവും പൂർണ്ണ ശക്തിയോടും കൂടെ ആ ദൈവ വഴിക്ക് കീഴ്പ്പെടാൻ, ദൈവ വഴിക്ക് കീഴ്പ്പെട്, നിനക്ക് പിൻപിലുള്ള എന്തൊക്കെ വേണമോ അത് അപ്പോഴപ്പോൾ ദൈവം തന്നിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അപ്പോൾ ദൈവം തന്നിരിക്കും. ദൈവസന്ധിയിൽ ഇനി ഞാനുമായിട്ടല്ല നിങ്ങളുടെ ബന്ധം, ദൈവവുമായിട്ട് അവനവൻ ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടുകൊണ്ടിരിക്കാതെ കണ്ണുകളടച്ച് പ്രിയമകനെ, പ്രിയമകളെ, ദൈവത്തോട് ബന്ധപ്പെട്. ഇതൊരു പ്രോഗ്രാം അല്ല, ഇതിന്റെ ശുദ്ധീകരണത്തിനുള്ള വസ്തുക്കൾ ദൈവം തരികയാണ്. ഈ സമയം ഇതൊരു പ്രോഗ്രാമായിട്ട് നീ അവസാനിപ്പിക്കരുത്. ആ കന്യകമാർക്ക് ശുദ്ധീകരണത്തിലുള്ള വസ്തുക്കൾ തരുന്നത് പോലെ ശുദ്ധീകരണത്തിലുള്ള വസ്തുക്കൾ ദൈവം തരികയാണ്. അവനവനെ തന്നെ ശോധന ചെയ്യ്. എന്റെ ജീവിതത്തിലെ പുറമേയുള്ള കാര്യങ്ങളിലാണോ എന്റെ വില, അതോ അത് മനുഷ്യനാണ് എനിക്ക് വില തരുന്നത്? അകമേയുള്ള ആ ഇന്നർ ബ്യൂട്ടി, അകത്തുനിന്ന് പുറത്തേക്ക് പുറപ്പെടുന്ന ആ ഇന്നർ ബ്യൂട്ടി, അതാണോ എന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്? അത് ദൈവസ്ഥ വിലയേറിയത് തന്നെ. ദൈവത്തോട് പറ, കർത്താവേ, ആ സൗന്ദര്യത്താൽ നിറയപ്പെടുവാൻ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ഇനി ജീവിക്കേണ്ട, അങ്ങ് എന്നെ ജീവിപ്പാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരികയാണ്. എന്നെ അങ്ങ് സഹായിക്കും. ഈ വചനത്തിൽ നിലകൊള്ളുവാതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ വേറെ അറിവ് മാത്രമായി അവസാനിപ്പിച്ച്, മറ്റൊരു പ്രസംഗക്കുറിപ്പ് മാത്രമായി ഇത് അവസാനിച്ച് എന്റെ ജീവിതം മാറാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലല്ല കർത്താവേ എന്റെ ജീവിതത്തെ മാറ്റുവാൻ, മാറ്റുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുക, എന്നെ സ്വീകരിക്കണം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. മാറ്റണേ, മാറ്റണേ, മാറ്റം വരുത്തുന്ന ദൈവമേ. എല്ലാവരും ദിവസം പ്രാർത്ഥിക്കട്ടെ. പാപിക്കു മാറ്റം വരുത്തുന്നോനേ, സ്നേഹത്തിൻ ദൈവമേ മാറ്റണേ,
പാപിക്കു മാറ്റം വരുത്തുന്നോനെ സ്നേഹത്തിൻ ദൈവമേ മാറ്റണേ.
സ്വർഗീയ പിതാവേ, ഈ കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങ് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സഭയാവുന്ന അന്തപുരത്തിലെ ആ കന്യകമാരായി അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുദ്ധീകരണകാലം തികയുവോളം അങ്ങയുടെ വചനം എന്ന ശുദ്ധീകരണ വസ്തു അങ്ങയുടെ ആത്മാവിനായി നൽകിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങിൽ നിലകൊള്ളുവാൻ ക്രിസ്തുവാകുന്ന മണവാളൻ ഞങ്ങളെ തുപ്പിക്കളയാതെ സെലക്ട് ചെയ്യുവാൻ, അതുവഴി ഞങ്ങൾ ക്രിസ്തുവിനെ നേടുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ അനുസരണമില്ലാത്ത ഹൃദയത്തെ അങ്ങ് അനുസരണം പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സൗമ്യത ഇല്ലാത്ത ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് സൗമ്യത പഠിപ്പിക്കണമേ. ഞങ്ങളുടെ താഴ്മയില്ലാത്ത ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളെ താഴ്മ പഠിപ്പിക്കണമേ. അങ്ങനെ ആ അകത്തെ മനുഷ്യൻ അങ്ങയുടെ സന്നിധിയിൽ വിലയേറിയതായി മാറുവാൻ, അത് ഞങ്ങളുടെ ആത്മസൗന്ദര്യമായി വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ആ ദേവാലയ കൺസ്ട്രക്ഷൻ ഞങ്ങളുടെ ഉള്ളിൽ അനുദിനം പണിയപ്പെടുവാൻ വളരെപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഓരോ വ്യക്തിത്വങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. പ്രിയ നല്ല പിതാവേ, ഈ മക്കളെല്ലാം അതിനായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കളെല്ലാം അതിനായി അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഈ മക്കളുടെ മേൽ പൊരുന്നിരുന്ന് അങ്ങ് ആഗ്രഹിച്ച അങ്ങയുടെ ഉദ്ദേശം ഈ മക്കളുടെ ജീവിതം നടത്തിയെടുക്കുവാനിടയാകട്ടെ. അതിനായി മക്കളെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുവാനുള്ള സൗന്ദര്യ വസ്തുക്കൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ വചനമായിരുന്നു അത്. അതിലൂടെ ഒരുക്കപ്പെടുവാൻ ഇതാ ബ്യൂട്ടിഷ്യനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആ പരിശുദ്ധാത്മാവിനനുസരിച്ച് ഒരുക്കപ്പെടുവാൻ, അങ്ങനെ ദൈവസന്നിധിയിൽ വിലയേറിയതായി മാറുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അങ്ങനെ ആ സുവിശേഷ വേലയിൽ നിങ്ങൾക്കും പങ്കാളികളായി തീരുവാനായിട്ട് ഇടയാകും. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടമുള്ള ദൈവത്തിന്റെ വചനം പറയുന്നതല്ലേ, ഇതാ ഈ കേട്ടത് നിങ്ങൾക്ക് സുവിശേഷമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് അറിയിക്കുക. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏറിയ ഫലം ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.